But school of the good, more than any promotion. And I think for the day. And but the year two mother, I was going to tell the writer, say, I will achieve that. And but the year two mother, play actually, ran to us something in the college, but he can ask. But if you are getting ill, and the body, part of us will do it. Bible teaching, they were yellow on the moves. ഞാനൊരു ടീച്ചർ എന്നൊരിക്കലും പറയില്ല. ഞാൻ എന്നെ വിശേഷിപ്പിക്കുന്നെങ്കിൽ ഞാനൊരു സ്റ്റുഡൻറ്റ് പറയും, ഒരു ബൈബിൾ സ്റ്റുഡൻറ്റ് മാത്രമാണ്, ഞാനൊരു ടീച്ചറല്ല. പിന്നെ കർത്താവിൻ്റെ വചനം പറഞ്ഞു കൊടുക്കുന്നതിലെ നമുക്ക് ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് നമ്മളെ പഠിപ്പിക്കുക എന്നും സേവനം ചെയ്യുന്നു എന്ന് മാത്രം. ഇത്രയും ആളുകൾ പഠിക്കുവാനായിട്ട് വന്നതിൽ പ്രത്യേക സന്തോഷമുണ്ട്. ഞാനും കൂടെ പഠിപ്പിക്കുന്ന മിഷൻ ബൈബിൾ സ്കൂൾ മാവേലിക്കര ബൈബിൾ കൂടുള്ള ബൈബിൾ കോളേജിന്റെ ഗ്രീറ്റിംഗ്സും ഞങ്ങളെ അറിയിക്കുന്നു. എല്ലാ ദിവസവും ഞങ്ങളെ ഒരുമിച്ച് കാണുന്നു. ഞങ്ങളിവിടെ തീർച്ചയായും ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേട്ടത് സന്തോഷമുണ്ട്. എന്തുമാത്രം പഠിച്ചു എന്നുള്ളത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എനിക്ക് സ്വല്പം ഉണ്ട്. കാരണം ഏത് പാഠം എടുത്താലും ഞങ്ങൾ പഠിച്ചിരിക്കും. അത്രയും നാളുകൊണ്ട് ഏതെങ്കിലും ടീച്ചേഴ്സ് അത് കുറച്ച് ക്ലാസ് എടുത്തിരിക്കാൻ സാധ്യത. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു കാര്യം ചെയ്യാം. ഒരു ഇൻട്രഡക്ഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം വരുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അന്നേരം പറഞ്ഞാൽ അതിനെ കുറിച്ച് പഠിക്കാം. ഞാൻ എഴുതിയിരിക്കുന്ന സിസ്റ്റമാറ്റിക് തിയോളജി നിങ്ങൾ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തകരായിരിക്കുന്ന ലത്തദാസന്മാര്, ഇതിന്റെ അധ്യാപകരായിരിക്കുന്നവര്, ഇവിടുത്തെ ക്ലാസ്സുകൾ സംബന്ധിക്കുന്ന സഹോദരങ്ങൾ, എല്ലാവർക്കും സ്നേഹപ്രദം അറിയിക്കുന്നു. ഞാൻ എഴുതിയ ഒരു സിസ്റ്റമാറ്റിക് തിയോളജി ഉണ്ട്, അതിന് ചിലർ കണ്ടു കാണും. എനിക്ക് ചെറുപ്പം മുതലുള്ള എന്റെ ആഗ്രഹം ഒരു ബൈബിൾ വിദ്യാർത്ഥിയായിട്ട് ജീവിച്ച് വിദ്യാർത്ഥിയായിട്ട് അവസാനിക്കണമെന്നാണ്. ഞാൻ അതിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഡിഡാസ്കലോസ് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടീച്ചർ എന്നാണ്. ആ ഡിഡാസ്കലോസ് എന്ന് പറയാനായിട്ട് ഒരാളേ ഉള്ളൂ, അല്ലെങ്കിൽ ക്രിസ്തുവാണ് അധ്യാപകൻ. കർത്താവ് മാത്രമേ ഉള്ളൂ ഒരു ടീച്ചർ. അതുകൊണ്ട് മറ്റാരും ടീച്ചർ എന്ന് പറയാൻ പാടില്ല. എന്നാൽ കർത്താവ് സഭയ്ക്ക് തന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഒന്ന് ടീച്ചിങ് നമുക്കറിയാമല്ലോ. ആ ടീച്ചിങ് എന്ന് പറയുന്നത് രണ്ട് ജോലിയുടെ ഒരുമിച്ചുള്ള ഒരു മനുഷ്യനായിട്ടാണ് എഫേസ് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. ഫസ്റ്റ് അപ്പോസ്റ്റൽസ്, സെക്കൻഡറി പ്രോഫറ്റ്സ്, then evangelists, suvisheshakanmar, pastors and teachers in English Bible ഉണ്ട്. ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും, പക്ഷേ മൂലഭാഷയായ ഗ്രീക്കിൽ ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാർ പാസ്റ്റർ ടീച്ചർമാർ. അപ്പോൾ പാസ്റ്റർ ഇൻ ദ ചർച്ച് ഈസ് സപ്പോസ് ടു ബി എ ടീച്ചർ. ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഒരു ഇടയനായിരിക്കുന്ന ആള് അധ്യാപകൻ കൂടെ ആയിരിക്കണം എന്നാണ് എന്റെ ഇംപ്ലിക്കേഷൻ. അപ്പോൾ സഭാ ശുശ്രൂഷ മാത്രം എടുത്തുകൊണ്ട് ഞാൻ പ്രസംഗ ശുശ്രൂഷ മാത്രം എന്നാലും പറയുന്നത് യു ഹാവ് ടു ടീച്ച്. അപ്പൊ അധ്യാപകനായിരിക്കണം. അത് കർത്താവ് അപ്പോയിന്റ് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്ന തസ്തിക സ്വീകരിക്കുന്നത്, സ്വയം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബൈബിളിനെ നല്ലവണ്ണം ബൈബിൾ അവഗ്രഹിച്ച് പഠിക്കുവാൻ നമുക്കിടയാണ്. ഹൗ ടു സ്റ്റഡി ബൈബിൾ എന്നൊരു ലെസൺ ഞങ്ങൾ സാധാരണ ബൈബിൾ കോളേജുകളിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഹൗ ടു സ്റ്റഡി ബൈബിൾ, അങ്ങനെ ഒരു സബ്ജക്ട് പഠിച്ചിട്ടുള്ള കയ്യിൽ നിന്നാണ്. ഹൗ ടു സ്റ്റഡി ബൈബിൾ ദേഹാന്തരം ക്ലാസ് ആരും ചാൻസ് ആയി എനിക്കൊരു അവസരം. അതായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്. എന്റെ മനസ്സ് വന്നത് അങ്ങനെയാണ്. എന്നാൽ ബൈബിൾ സ്റ്റഡിയിൽ അല്ലെങ്കിൽ ദൈവശാസ്ത്രം എന്ന് പറയുന്ന പാഠം പഠിക്കുമ്പോൾ തന്നെ ഡോക്ട്രിൻസ് എന്നൊരു പ്രയോഗമുണ്ട്. ഡോക്ട്രിൻസ് അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയും. രണ്ടാമത് സാമൂഹ്യശാസ്ത്രം, മനഃശാസ്ത്രം, തത്വശാസ്ത്രം, ശാസ്ത്രം എല്ലാം കൂടെ ചേർന്ന് തിരുവചനത്തിന് വെളിച്ചം, തിരുവചനത്തെ തെളിയിക്കുവാൻ ചേർത്തല്ല, അവർ ഒരുമിച്ച് ചേർത്ത് തിരുവചനത്തെ തെളിയിച്ചെടുക്കുന്നതാണ് സിസ്റ്റമാറ്റിക് യോഗം അല്ലെങ്കിൽ യോഗം. മൂന്നാമത്തത് ഡോഗ്മ എന്ന് പറയുന്നത് ഞാൻ ആധികാരികമായ പഠനം എന്നായിരുന്നു തിയോളജി സിനത്തിൽപ്പെടുന്നത്. ആധികാരിക പഠനം എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ച കൂടാതെ അത് കൺഫേം ചെയ്ത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് ഡോഗ്മ, അല്ലെങ്കിൽ ഡോഗ്മാറ്റിക് തിയോളജി എന്ന് പറയുന്നത്. ആധികാരിക ദൈവശാസ്ത്രം അത് മൂന്നാമത്തെ ഭാഗമാണ്. നാലാമത്തെ ഭാഗം നമ്മളെ വിവിധ മതങ്ങൾ, സംസ്കാരങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം ഒരുപോലെ പ്രചരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭൂമിയിലാണ് നമ്മളായിരിക്കുന്നത്. മതങ്ങൾ തന്നെ വൈവിധ്യമാർന്ന ചിന്തകളാണ്. ഓരോ മതത്തിലും അവരുടെ ഫിലോസഫീസ് ഉണ്ട്, അവരുടെ ടീച്ചിങ്സ് ഉണ്ട്, അവരുടെ കൾട്ടുകളുണ്ട്, ഇതെല്ലാം ഇതിനകത്ത് വിടുന്നു. അങ്ങനെയുള്ളതിന് നടുവിൽ വിട്ടുവീഴ്ച ഇല്ലാതെ, വിട്ടുവീഴ്ച കൂടാതെ ഗൗരവപൂർവ്വം സത്യവചനത്തിന് വേണ്ടി സാക്ഷ്യം നിൽക്കത്തക്കണം ഒരുക്കി വെച്ചിരിക്കുന്ന പാഠങ്ങളാണ് അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഉപദേശ സംവാദം എന്നതിന്റെ അർത്ഥം. ഈ നാല് മതങ്ങളും അറിയാമായിരുന്നോ? അതോ ഞാൻ പറഞ്ഞുകൊണ്ടാണ് എന്തോ നോട്ട്ബുക്ക് ആരും ഉപയോഗിച്ചിരുന്നത്? ഇതുവരെയും പഠിച്ചിട്ടില്ലാത്തതാണെങ്കിൽ ഞാൻ എഴുതണം, പഠിച്ചതാണെങ്കിൽ എഴുതണം. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുള്ള സബ്ജക്ട് ആണെങ്കിൽ ജസ്റ്റ് മുങ്ങലി. If not, you can make a ചെറിയ നോട്ട് കുറിച്ചാൽ, കാരണം നോട്ട് തരാൻ രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു ഒരു സബ്ജക്ട് ബൈബിളിൽ നിന്ന് പഠിപ്പിക്കുക എന്നുള്ള ഇമ്പോസിബിൾ. ഒരു സബ്ജക്ട് രണ്ട് മണിക്കൂർ കൊണ്ട് തീർക്കാൻ അത്ര വിശാലമാണ് ബൈബിളിലെ. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഒരു ഇൻട്രോഡക്ടറി ആയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം മോണ്ട് സ്വയം മുളക്കടിക്കോ, അല്ലെങ്കിൽ ഇന്ത്യ ബൈബിൾ കോളേജ് കുപ്പറാണ്ടിക്കോ, ബൈബിൾ കോളേജ് തിരുവല്ലയ്ക്കോ, എല്ലാം അല്ലെങ്കിൽ മണക്കാല ബൈബിൾ സെമിനാരിക്കോ നിങ്ങളെ ക്ഷണിക്കുന്നു. അതിന് വിളി കിട്ടുമ്പോ വന്നാൽ മതി, അതിനും പറയല്ല, അതിനും പറയാൻ നിങ്ങൾ ശല്യമായി. വിളി കിട്ടി കഴിഞ്ഞു വന്നാൽ ഇപ്പൊ ചെയ്ത ജോലി തന്നെ തോന്നുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ കർത്താവ് വിളിക്കുമ്പോൾ പഠിക്കണമെന്നുള്ള ദർശനം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആശ്വസിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ ഏതെങ്കിലും സ്ഥലത്തുണ്ട്, അവരവരുടെ തട്ടത്തിൽ മത്സരിച്ച് പോകാം, പുനലൂർക്കും പോകാം. എ ജി ഇവിടെ ഇരിക്കുന്നുള്ളൂ, എ ജി അല്ലേ? അസംബ്ലി ഓഫ് ഗോഡ്. അപ്പോൾ എല്ലാം എല്ലാവർക്കും പോകാം, എവിടെയും പോകാം. ആ എവിടെ പോയത് സന്തോഷമുള്ള വ്യക്തിയാണ് ഞാൻ. ഓക്കെ, നമ്മൾ ദൈവശാസ്ത്ര അടിസ്ഥാന ഉപദേശങ്ങൾ പഠിക്കുന്നതിൽ നാല് ചിന്തകളുണ്ട്. ഒന്ന്, ഉപദേശങ്ങൾ എന്ന പേരിൽ നമ്മൾ അതിനെ പഠിക്കണം. അടിസ്ഥാന ഉപദേശങ്ങൾ, അത് ഇംഗ്ലീഷിലെ പ്രയോഗം ഡോക്ട്രിൻ എന്നുള്ള വാക്യത്തിൽ വ്യക്തമാക്കി ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ വരുവോളം till I come, give attendance to reading, exhortation, and doctrine. Now, മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്നാണ് പൗലോസിന്റെ അഭിപ്രായം. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം. Give attendance to reading, exhortation, and doctrine. And doctrine എന്ന പദം അതിന്റെ ആ മൂന്ന് വസ്തുതകളുടെ അതിന്റെ മരുമകാഷ്ടയാണ്. റീഡിംഗ് എന്ന് പറയുന്നത് ഹാബിറ്റ് സാധാരണ ആളുകൾക്കുണ്ടാകും. എക്സോർട്ടേഷൻ എന്ന് പറയുന്നത് അസാധാരണ ശുശ്രൂഷ മിനിസ്ട്രിയാണ്. യു ഹാവ് ടു എക്സോർട്ട് വൺ ടു അനദർ, മറ്റുള്ളവരെ നമ്മൾ പ്രബോധിപ്പിക്കുക. മൂന്നാമത്തത് ഡോക്ട്രിൻ, അടിസ്ഥാന ഉപദേശങ്ങളെ നല്ലവണ്ണം ഉറപ്പിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്ന പദ്ധതിക്കാണ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഞാൻ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ പുസ്തകത്തിന് ദ ഡോക്ട്രിൻസ് ഓഫ് ദി ചർച്ച് ഓഫ് ഗോഡ് അഭിരൂപി, ദൈവസഭ അടിസ്ഥാന ഉപദേശങ്ങൾ. അവിടെയാണ് ഡോക്ടർ എന്നുള്ള പദമാണ് ആപ്ലിക്കബിൾ. അതിനകത്ത് വലിയ സയൻസൈറ്റിക് ടെക്നോളജികളോ ശാസ്ത്രീയമായ അറിവുകളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നില്ല. ബൈബിളിന്റെ കൂടെ മനഃശാസ്ത്രവും ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും എല്ലാം ചേർത്തിട്ട് ബൈബിളിനെ പ്രൂവ് ചെയ്യുവാൻ കഴിയുന്നതാണ് സിസ്റ്റമാറ്റിക് തിയോളജി. രണ്ടാമത്തത് തിയോളജിയാണ്. തിയോളജി എന്ന വാക്ക് കേട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ, തിയോളജിയാണ്. തിയോളജി എന്ന പ്രതിന്റെ അർത്ഥം ദൈവശാസ്ത്രം എന്ന ഉൾവരെയാണ്. അതിൽ നമ്മള് ഇരുവശങ്ങളിലും ആശയങ്ങൾ തിരുവചനത്തോട് ചേർത്തിട്ട് തിരുവചനത്തിന് കോട്ടം വരാതെ അതിനെ വ്യാഖ്യാനിച്ചെടുക്കുന്നതിനായി ഈ മൂലഘടകങ്ങൾ ഉപയോഗിക്കുന്നു. അതാണ് സിസ്റ്റമാറ്റിക് തിയോളജി. അത് കഴിഞ്ഞാൽ അടുത്തത് ഡോഗ്മ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും പറയുക. ഡോഗ്മ എന്ന് പറഞ്ഞാൽ ആധികാരിക പഠനമാണ്. മറ്റു ഉപദേശങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ബൈബിൾ ആൻഡ് ഇറ്റ്സ് ഡോക്ട്രിൻസ് ആർ സുപ്രീം എന്ന് തെളിയിച്ചെഴുതുന്നതാണ് ഡോഗ്മാറ്റിക് തിയോളജി. ഡോഗ്മ എന്ന് പറയുന്നത് ആധികാരികപ്പെട്ട നാലാമത്തത് നമ്മൾ പഠനം ഡോഗ്മ DOGMA അപ്പോളജെറ്റിക്സ് ആണ് ഇംഗ്ലീഷ് പദം. അപ്പോളജെറ്റിക്സ് മലയാളത്തിൽ പറഞ്ഞാൽ ഉപദേശ സംവാദം എന്ന് പറയും. ഉപദേശ സംവാദം യഹോവയുടെ സാക്ഷികൾ എന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരുമായിട്ട് നിങ്ങൾ കേട്ട കുട്ടി സംസാരിച്ചു വരുമ്പോൾ എഗ്രി ചെയ്യാത്ത ചില കാര്യങ്ങൾ വരും. അവരുമായിട്ട് നിങ്ങൾ യോജിക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ പെന്തക്കോസ്റ്റൽസ് എന്ന് പറയുന്ന ആളുകള് ബാപ്റ്റിസ്റ്റ് ആളുകളുമായിട്ട് കൂട്ടിമുട്ടിയിരിക്കുക, രണ്ട് പാഠത്തിൽ യോജിക്കുക, മറ്റു പാഠങ്ങളെല്ലാം യോജിക്കും, രണ്ട് പാഠത്തിൽ അവർ തമ്മിൽ ഒരിക്കലും കോംപ്രമൈസ് എത്തിയില്ല. ഒന്നാമത്തത് സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്നതിന്, രക്ഷ എന്ന് പറയുന്ന മനുഷ്യന് ദൈവം രക്ഷ നൽകുമ്പോഴത് കണ്ടീഷൻ അല്ലാണെന്നും അൺകണ്ടീഷനിലാണെന്നും കണ്ടു വാദമുണ്ട്. കണ്ടീഷനിലാണ് വാദം എന്ന് പറയുന്നത് രക്ഷയുടെ ഭദ്രതയെ കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല. അത് കണ്ടീഷനല്ല, വ്യവസ്ഥാനുസൃതമാണ് രക്ഷ. മറ്റത് അൺകണ്ടീഷനിലാണ്, വൺസ് ഇൻ ഗ്രേസ് ഇസ് ഓൾവേസ് ഇൻ ഗ്രേസ് എന്ന് പറയുന്ന സിസ്റ്റമാണ് ബാപ്റ്റിസ്റ്റ് ബ്രദർ സഭകൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ രണ്ട് രണ്ട് സംസ്ഥാനത്തിൽ രണ്ട് സംസ്ഥാനത്തിലുള്ള രണ്ടാളുകൾ ഒരുമിച്ച് കൂടിയാൽ നിശ്ചയമായിട്ട് ഒരു സംഘടന ഉണ്ടാകും ഒരു വിഷയത്തിൽ. മറ്റൊരു വിഷയം ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസമാണ്. എല്ലാവരും ഒരുപോലെ എഴുതിയിട്ടുള്ള കാര്യമാണ് ബാപ്റ്റിസം ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സത്യമാണ്. അത് ബാപ്റ്റിസ്റ്റ് സഭകളും ബ്രദർ സഭകളും സമ്മതിക്കുന്നു. പക്ഷേ ഇനീഷ്യൽ എവിഡൻസ് ഓഫ് ദ ബാപ്റ്റിസം, ഈ ബാപ്റ്റിസം എടുക്കുന്ന അഭിഷിക്തനായിത്തീരുന്ന വ്യക്തിയിൽ ഇനീഷ്യൽ എവിഡൻസ്, വ്യക്തമായിട്ടുള്ള ഒരു അടയാളം അതിലുണ്ട് ഇല്ല എന്ന് രണ്ട് വാദമാണ് എതിർത്തിരിക്കുന്നത്. ഒന്ന് സ്പീക്കിംഗ് ഇൻ അതർ ടങ്സ്, ദി അതർ വൺ ഈസ് എനർജൈസിങ്, ശക്തീകരണം മാത്രമെന്ന് വിശ്വസിക്കുന്നതാണ് ബാപ്റ്റിസ്റ്റ് തിയറി. അതേസമയത്ത് സ്പീക്കിംഗ് ഇൻ അതർ ടങ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലൈമാക്സ്. അപ്പൊ മനസ്സിലായല്ലോ. അങ്ങനെ വ്യത്യാസങ്ങൾ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് സംവാദം ആവശ്യമായി വരുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. അത് അവിടെയാണ് നമ്മുടെ കോൺട്രവേഴ്സി, തമ്മിൽ ഏറ്റുമുട്ടൽ, സങ്കടം ഉണ്ടാകുന്നത്, വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകരുത്. യു ഹാവ് ടു ഡിഫെൻഡ് യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കണം, ശക്തമായിരിക്കണം. അതേസമയത്ത് തന്നെ യാതൊരു മൂർച്ഛിച്ച പദങ്ങളും ഉപയോഗിക്കാതെ വളരെ ലീഗൽ സൈഡിൽ വളരെ ഡീസന്റ് ആയിട്ട് നമ്മള് വസ്തുനിഷ്ഠമായിട്ട് വിഷയം കൈകാര്യം ചെയ്യുകയും നമ്മൾ വിശ്വസിക്കുന്ന വസ്തു ഡോഗ്മാറ്റിക് ആയിട്ട് കൈകാര്യം ചെയ്യണം. അതിനാണ് അപ്പോളജെറ്റിക്സ് എന്ന് പറയുന്നത്, വിശ്വാസ സംവാദം. ഇപ്പൊ നാല് സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് എന്ന് പറഞ്ഞു, ഒന്ന് ഡോക്ട്രിൻസ്, രണ്ട് തിയോളജി, മൂന്ന് ഡോഗ്മാറ്റിക് തിയോളജി അല്ലെങ്കിൽ ഡോഗ്മ, നാല് അപ്പോളജെറ്റിക്സ്. ഇതൊക്കെ ഭയം മാറി. അപ്പോളജെറ്റിക്സ് എന്ന സബ്ജക്ട് നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇസ്ലാം വിശ്വാസി സംസാരിക്കുന്നു, യഹോവയുടെ സാക്ഷി സംസാരിക്കുന്നു, അവൻ ആരാണെന്നുള്ള കാര്യം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ ഗ്രഹിക്കുകയും വേണം. പത്ത് മിനിറ്റിനുള്ളിൽ ആ ഈ വ്യക്തി ആരാണെന്ന് ഗ്രഹിക്കാൻ കഴിയും, അവരുടെ ചൂടിൽ നിന്ന് മനസ്സിലാവും. യഹോവ സാക്ഷിയുമാണ് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വമില്ല, പരിശുദ്ധാത്മാവിന്റെ ആളത്വമില്ല, സ്വർഗം എന്നൊരു സ്ഥലം സ്പെസിഫിക് ഇല്ല, നരകം എന്നൊരു ഇടമില്ല, ഇങ്ങനെ അങ്ങോട്ട് ന്യായവിധി എന്നൊരു സംഭവം ഇല്ല, ഇങ്ങനെ ഒരു എട്ടുപത്ത് ഡോക്ടർമാരൻ എടുത്തിടും, എട്ടുപത്ത് ഡയലോഗ് അവർ എടുത്തിടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളി ആരാണ്. അത് നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പഠിപ്പിക്കുന്ന വിദ്യാർത്ഥി ടീച്ചേഴ്സിന് മാത്രമേ ഈ വക വിഷയങ്ങൾ സംബന്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സന്ദർഭം വരികയുള്ളൂ. അതുകൊണ്ടാണ് ബൈബിൾ ക്ലാസ്സിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ഇരിക്കുന്നത്. സോ മീൻസ് യു ഹാവ് ടു ഡിഫെൻഡ് യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിന് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യണം. നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ വിശ്വാസം സംസൂക്ഷിക്കാൻ. പൗലോസ് പറഞ്ഞ വാക്ക് നോക്കുന്നോ, ഞാൻ നല്ലപോലെ പിന്നെ ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ആളുകളായിട്ട് വാളും കുന്തവും പിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ഗൺ പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണം കാണിച്ചുകൊണ്ടാണ് പൗലോസിന്റെ ഒന്നാമത്തെ പ്രദർശനം. അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ അതാ, ഈസ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ്, ഈസ് ഇൻ ദ വാർഫെയർ. രണ്ടാമത്തത് അവരൊരു അത്തലറ്റിക് ഫീൽഡിലാണ്. ഇപ്പോഴെടാ നല്ലപോലെ വെറുതെ പിന്നെ തേച്ച് പറഞ്ഞാൽ ഒളിമ്പിക്സിൽ കാണിക്കുന്നത് പോലെ ഓടി ഒരു റേസ് അത് ഓടി തീർക്കുന്നതിൽ വലിയൊരു സ്ട്രഗിൾ എടുത്ത് മറ്റൊരാൾക്ക് മറ്റൊരാളെ പുറന്തള്ളിക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളിന്റെ ചിന്താപീഠത്തിലാണ് പൗലോസ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഓട്ടത്തിന് മറ്റൊരാൾക്ക് എതിരായിട്ടുള്ള ഓട്ടം അല്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ ഓട്ടം സ്വീകരിച്ചു. അതാണ് മനസ്സിലാക്കാതെ ഐ എം നോട്ട് മേക്കിംഗ് എനി കോൺടെസ്റ്റ് വിത്ത് സമ്മൺ എൽസ് ഇൻ ദി ചർച്ച്. സഭയിലുള്ള മറ്റൊരാളുമായിട്ട് ഞാനൊരു സംഘടനത്തിൽ ഓടുകയല്ല. എന്റെ ഓട്ടമുണ്ട്, ആണോ? ഐ ഹാവ് ഫിനിഷ്ഡ് മൈ കോഴ്സ്. ഞാൻ എന്റെ ഓട്ടം തികച്ചു എന്നതിന്റെ അർത്ഥം. മൂന്നാമത്തത് വിശ്വാസം. അങ്ങനെയാണെങ്കിൽ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനം കൊണ്ട് എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സന്തോഷം എന്നെ ഏൽപ്പിച്ചിരിക്കുക. എന്റെ കയ്യിലേക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ ഒരിക്കലായി എന്ന വിശ്വാസം. അവൾ അത് സൂക്ഷിച്ചു എന്ന് പറയാൻ കഴിയുന്നയാളാണ് കിരീടത്തിൽ സ്തോത്രം. കിരീടം ലഭിക്കണമെങ്കിൽ നിങ്ങളെ ഞാൻ പരിശീലനത്തിനെ സത്യമാക്കുക. അങ്ങനെയുള്ള താത്വീയ ചിന്തകൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട്. വിശ്വമായിട്ട് ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസിംഗ്. എനിക്ക് ഏറ്റവും ചൈതന്യം തരുന്ന ഏക വിഷയമാണ് ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത്. കാരണം ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ് ആദ്യം ഓർമ്മിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മളെ ആ പഠനത്തിന്റെ ഒരു ഒരു ഫീൽഡിൽ നമ്മൾ വന്നു ചാടിക്കും. ഇനിയും ആകെയുള്ള പഠന വിഷയങ്ങൾ ഞാനൊന്ന് അവതരിപ്പിക്കാം. ഞാൻ എഴുതിയ പുസ്തകം അനുസരിച്ച് സ്ട്രോങ് സിസ്റ്റമാറ്റിക് തിയോളജി ഉണ്ട്, എനിക്ക് ഡെറിക്സന്റെ തിയോളജി രീതിയിലുണ്ട്, പിന്നെ ചാൾസ് ഹോഡ്ജിന്റെ അതുണ്ട് ത്രിവോളിയം, അതുപോലെ പിന്നെ ബക്ക് ഓഫ് സിസ്റ്റമാറ്റിക് തിയോളജി ഉണ്ട്, ഓർട്ടൺ ബൈലിയുടെ ക്രിസ്റ്റ്യൻ തിയോളജി ഉണ്ട്, ബോസ്വെല്ലിന്റെ സിസ്റ്റമാറ്റിക് തിയോളജി ഉണ്ട്. അങ്ങനെ ഇറങ്ങിയിട്ടുള്ള സിസ്റ്റമാറ്റിക് തിയോളജികളെല്ലാം ഏകദേശം എന്റെ ദൈവം പാവപ്പെട്ട് എനിക്ക് തന്നു. സ്വന്തം ഒരൊറ്റ പേജ് പോലും മടക്കാതെ എന്റെ ലൈബ്രറി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പേജ് പോലും മടങ്ങിയില്ല. എന്റെ ബൈബിളിന്റെ ഒരു പേജ് ഒരിക്കലും മടങ്ങി കാണില്ല. ഇതിനകത്തൊന്നും ഞാൻ വെക്കാറില്ല. ഇവിടെ വന്നേ പിന്നെ ഇങ്ങനെ ചെറിയ കുറിപ്പ് വെച്ചത് നാളെ കിടന്നു. ഒരു കുറിപ്പ് പോലും എന്റെ പുസ്തകത്തിൽ വെക്കില്ല. ഈ പുസ്തകത്തിന് ഒരു കാരണവശാലും ഡാമേജ് വരുന്ന ഒരു കാര്യപരിപാടിക്ക് തയ്യാറെടുക്കില്ല. ഇങ്ങനെ പോലും ഞാൻ എടുക്കില്ല. സ്റ്റുഡൻസ് എന്നുള്ള നിലയിൽ, ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ ഞാൻ ഓർപ്പിക്കുന്നു. സ്തോത്രം. നിങ്ങളുടെ ബൈബിൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ നോട്ട്ബുക്ക് എപ്പോഴും ബെസ്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ അക്ഷരങ്ങൾ എഴുതുന്ന അക്ഷരങ്ങളുടെ ലാസ്റ്റ് ലെറ്റർ വരെ ക്ലിയർ ആയിരിക്കും. ലെജിബിൾ ലെറ്റേഴ്സ് ആയിരിക്കണം. ഒരു ചെറിയ ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്ന് വരച്ചു എഴുതിയെടുത്തു പഠിക്കായിരുന്നു. ഞാൻ ബോർഡിലാണ്, ഞാൻ ഖേദിക്കുന്നു. നല്ല ബോർഡ് ഇനി പ്രാവശ്യം ഉണ്ടാക്കണം. ഓക്കെ, കോട്ടയം ആ കാര്യം തിരികെയാണ്. ഇനി ഞാന് ഇത്രയും പറഞ്ഞ ഇത്രയും പുസ്തകങ്ങളെല്ലാം സാർച്ച് ചെയ്ത് നോക്കി, പിന്നെ കുറെ റിസർച്ച് ചെയ്ത് നോക്കി, വളരെ നാളുകളായിട്ട് ഗവേഷണ പഠനത്തിൽ തിരുന്നോടിക്കുന്ന ഒരു ബൈബിൾ റിസർച്ച് സെന്റർ എന്റെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ബൈബിൾ റിസർച്ച് സെന്റർ. അൺയൂഷ്വൽ, സാധാരണ കിട്ടാനില്ലാത്ത ബുക്സ് ആണ് ദൈവം തന്നിരിക്കുന്നത്. അത് വളരെ അധികം അകലെയും നാളുകളും വരാറുണ്ട്. വേദപുസ്തകം സംബന്ധിച്ചും സർവവിജ്ഞാനങ്ങൾ സംബന്ധിച്ചുമുള്ള ധാരാളം ഓഡിയോകളുണ്ട്. ഇതെല്ലാം ഞാനവിടെ ഉപയോഗിക്കുന്നതിന് കാരണം ഈ പുസ്തകം കറക്റ്റ് ആണെന്ന് തെളിയിക്കുന്നു. അതാണ് എന്റെ മനസ്സിൽ കിടക്കുന്ന പ്രധാന ആശയം. അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എഴുതിയിരിക്കുന്ന സിസ്റ്റമാറ്റിക് തിയോളജിയിലെ 14 പാഠങ്ങൾ എടുക്കുന്നത് ഞാൻ ഓടിച്ചൊന്ന് പറയാം. കഴിഞ്ഞ ശേഷം നിങ്ങോ അത് പറഞ്ഞാലും. ഒന്ന്, നമ്പർ 1, ഇൻട്രൊഡക്ഷൻ ടു തിയോളജി. ദൈവശാസ്ത്രത്തിനെ ആമുഖം എന്ന് പറയും. ദൈവശാസ്ത്രത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി വിശാലമായ മാനദണ്ഡത്തിൽ തന്നിരിക്കുന്നതാണ് ആമുഖ പഠനം എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ടു തിയോളജി. നമ്പർ 2, ബിബ്ലിയോളജി. ഓൾ അബൌട്ട് ദ ബൈബിൾ ആണ് ബിബ്ലിയോളജി. ഓൾ അബൌട്ട് ദ ബൈബിൾ ആണ്. വേദപുസ്തകത്തെ കുറിച്ച് എന്തെല്ലാം നമുക്ക് കിട്ടാൻ കഴിയുമോ അതെല്ലാം ഇൻഫർമേറ്റീവ് ആയിട്ട് പഠിക്കുന്നതാണ് ദൈവശ്വാസ്യത, ഇതിന്റെ ഓതറൈസേഷൻ, ഇതിന്റെ ഇന്റർജി, വേദപുസ്തകത്തിന്റെ വിഭജനം, വേദപുസ്തകത്തെ കുറിച്ചുള്ള കൊട്ടേഷൻസ്, വേദപുസ്തക വ്യാഖ്യാനങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, ചുരുക്കിയതെല്ലാം കൂടെ അങ്ങനെയെല്ലാം കൂടെ ചേർക്കുന്നതാണ് ബിബ്ലിയോളജി. മൂന്നാമത്തത് തിയോളജി പ്രോപ്പർ എന്ന് പറയും. തിയോളജി പ്രോപ്പർ എന്ന് വെച്ചാൽ ദൈവശാസ്ത്രമാണ്. all about God. നമ്മൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല. നമ്മൾ ദൈവത്തെ കാണാത്തത് കൊണ്ട് കണ്ടതുപോലെ പഠിക്കാൻ കഴിയണമെങ്കിൽ ഈ പുസ്തകം ഇല്ലാതെ പറ്റുകയില്ല. You have to depend upon this book only. അങ്ങനെയുള്ള ദൈവശാസ്ത്രം all about God ആണ് മൂന്നാമത്തെ തിയറി. നാലാമത്തെ തിയറി all about Jesus Christ, Christology എന്ന് പറയും. Christology. All about Jesus Christ. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണം, അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. The person of Christ and the work of Christ. യേശു ക്രിസ്തുവിന്റെ പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, തന്റെ വ്യക്തിത്വം, ആളത്വം, അത് സംബന്ധിച്ചുള്ള ഒരു വിശാല പഠനമാണ് അതിന്റെ ഒന്നാം ഭാഗം. അതിന്റെ രണ്ടാം ഭാഗം അവിടുത്തെ പ്രവൃത്തികളാണ്. The ministries which he has done while he was here. And also the ministry of deliverance. And ഒടുവിലായിട്ട് സാക്രിഫിഷ്യൽ ഡെത്ത് ഓൺ ദ ക്രോസ്. ഒടുവിലായിട്ട് അസെൻഷൻ, സ്വർഗത്തിലേക്ക് കയറിപ്പോയി. Now he is the high priest. ഒരു മഹാപുരോഹിതനായി സേവനം ചെയ്യുന്നു. ഇവിടെ ഈ വിഷയങ്ങൾ മുഴുവൻ ഇവിടെ അടങ്ങുന്ന ഒരു പഠനം അടിയന്തര ആവശ്യമാണ് വിശ്വാസം കഴിച്ചു. The person, രണ്ടാണ്ടിരിക്കാം. The person and the work of Christ. ശരിയോ? The person and the work of Christ. അതാണ് ക്രിസ്റ്റോളജിയുടെ പ്രധാന ഭാഗങ്ങൾ. ഇനിയും അടുത്ത ഭാഗം എന്ന് പറയുന്നത് ന്യൂമറ്റോളജി എന്നതിന് പറയും. ന്യൂ പി എൻ ഇ യു എം എ പി എൻ ഇ യു എം എ ന്യൂ പി സൈലന്റ് ആണ്. പി എൻ ഇ യു എം എ ന്യൂമറ്റോളജി എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മ ശാസ്ത്രം എന്ന് പറയാം. അങ്ങനെ മറ്റേ മുമ്പ് പറഞ്ഞ രണ്ട് വിഭജനത്തോടുകൂടി അത് പഠിക്കാം. ദ പേഴ്സൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവാത്മാവിന്റെ ആളത്വം അല്ലെങ്കിൽ വ്യക്തിത്വം, ദൈവാത്മാവിന്റെ വേലകൾ, പ്രവൃത്തികൾ, അങ്ങനെ പറയുമ്പോഴേക്കും അഞ്ചു പാഠം നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ആറാമത്തെ പാഠം എന്ന് പറയുന്നത് കോസ്മോളജി എന്നാണ് ഞാൻ അതിൽ പേരിട്ടിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്ന പേരല്ല, വേദ വ്യാഖ്യാതാക്കളും തിയോളജിയൻസ് ആയിട്ട് ഇന്റർനാഷണലി വെരി പോപ്പുലർ ആയിരിക്കുന്ന തിയോളജിയൻസ് എല്ലാവരും അതാണ് പറഞ്ഞിരിക്കുന്നത്. അവരിൽ നിന്നാണ് ഞാൻ ആ പദം പിടിച്ചെടുക്കുന്നത്. അതെ, കോസ്മോളജി അല്ലെങ്കിൽ കോസ്മോഗണി എന്ന് പറയും. കോസ്മോളജി എന്ന് പറഞ്ഞാൽ the origin of the universe ayirathu nammal kaanna prapancham nammal tharikkumide kaanna koodi koodi nakshathrangal nammal thaamasikkunna bhoomi idine ellaam sambandhichulla ivayude ellaam srishti vaibhavam edakke engane exist cheyunu how god has created the universe ee prapanchatha devan engane srishtichu enna padikkunna oru paadham undu valare vishalamaana ee divasangalil adu padikkunna oru vishwasike ഇപ്പോൾ നടക്കുന്ന ഓരോ സംഭവങ്ങളെ കുറിച്ചും ഉത്തമ വിശ്വാസം ഉറച്ചു വരും. ഈ ഭൂമിയുടെ കേന്ദ്രത്തിൽ എന്തോ നടക്കുന്നു ചോദിച്ചാൽ കോസ്മോളജി പഠിച്ച ഒരു വിശ്വാസിക്ക് പേടിയില്ല. ഇയോ പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. ഈ ഭൂമിയുടെ അധോഭാഗം, ഭൂമിയിൽ നിന്നും ആഹാരം ഉണ്ടാകുന്നു, അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. ആ സ്ഥലത്തിന് വെളിപ്പാട് 20-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് എന്റെ ഒറിജിനൽ ആ സ്ഥലത്തിന്റെ പേര് ക്ലിയർ ആയിട്ട് സംസാരിച്ചിരിക്കുന്നത്. അബീസ്, A-B-Y-S-S, അബീസ് മീൻസ് ബോട്ടംലെസ് പിറ്റ് എന്ന് പറഞ്ഞാൽ അടിത്തട്ടില്ലാത്തൊരു കുഴിയാണ് ഭൂമിയുടെ കേന്ദ്രം. ഭൂമി റൗണ്ട് ആണ്, റൗണ്ട് ആയിരിക്കുന്ന ഭൂമിയുടെ കേന്ദ്രത്തിലെ ഹോളോ ഏരിയ എന്ന് പറയുന്നത് അടിത്തട്ടില്ല. There is no specific bottom. So it is translated by the King James version. Bottomless pit. അടിത്തട്ടില്ലാത്ത കുഴി എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലെ പ്രയോഗം. അങ്ങനെ ഒരു ഭൂമിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനനുസരിച്ച് വൈഭവത്തിൽ ദൈവം വെച്ചിരിക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങളെല്ലാം കണക്കിലെടുത്തോട് പഠിക്കുന്ന ഒരു വിശ്വാസി അന്നു നടക്കുന്ന ചലനങ്ങൾ, ഭൂമിക്ക് നടക്കുന്ന ചലനങ്ങൾ എല്ലാം കണ്ടുകൊണ്ട് ദൈവം ചൂടിക്കും. അവിടെയാണ് ഇതിന്റെ അർത്ഥം. That's a most important study. അതെ, നമുക്ക് അത് എടുക്കാനായിട്ട് പോയാലൊക്കെ എല്ലാവരും 2 മണിക്കൂർ പഠിപ്പിക്കാൻ നോക്കുന്നതല്ല. അതെ, അപ്പോൾ എത്ര ആയിപ്പോഴേ? 6 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ്. ഇനി ഏഴാമത്തെ വിഷയം ഞാൻ പറയാം. സെവൻത് ലെസൺ, ഏഴാമത്തെ ലെസൺ എന്ന് പറയുന്നത് ഏഞ്ചലോളജി, മാലാഖമാരെ കുറിച്ചുള്ള പഠനമാണ്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആത്മലോകമുണ്ട്. ആത്മലോകത്തിനകത്തുള്ള സൃഷ്ടി വൈഭവങ്ങൾ എല്ലാം തരംതിരിക്കപ്പെട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അവരവരുടെ ഡ്യൂട്ടിയിൽ വ്യാപൃതരായിട്ട് നിൽക്കുന്ന myriads of angels, മാലാഖമാരുടെ എണ്ണമറ്റ സംഖ്യയാണ് നമ്മുടെ മുമ്പിരിക്കുന്നത്. ആ എണ്ണമറ്റ സംഖ്യ അവിടെ അവരുടെ ഓരോരുത്തരുടെ ഗ്രൂപ്പിനെ തിരിച്ച് പേര് കൊടുത്ത് ലീഡേഴ്സിനെ കാണിച്ച് ഓഫ് ദർ ഡ്യൂട്ടി, ദ അസൈൻഡ് ഡ്യൂട്ടി ഫോർ എവറി വൺ. വളരെ വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരു പാഠമാണ് ഏഞ്ചലോളജി. ഏഞ്ചലോളജി ഓക്കെ, ഇപ്പൊ എത്രയായി? ഏഴ് പാഠമായി. എട്ടാമത്തെ പാഠം എന്ന് പറയുന്നത് ഡെമനോളജി എന്ന് പറയും, അല്ലെങ്കിൽ ഡീമനോളജി എന്ന് ചേർത്ത് പറയും. എന്താണ് അതിന്റെ അർത്ഥം ചോദിച്ചാൽ, ഈ ദൂതന്മാരുടെ കൂട്ടത്തിൽ തെറ്റുഭവിച്ച ഒരാളാണ് ലൂസിഫർ എന്ന പേരിൽ. ലൂസിഫർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മാനാക്ക, ഹി ടേൺഡ് ഇൻടു സേറ്റൻ. ആ സേറ്റൻ സാത്താനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് തന്നെ മനസ്സിലാക്കണം, ആദ്യം ഒരു തൃത്വമുണ്ട്, ദൈവത്തിന്റെ തൃത്വം പോലെ തന്നെ സൈറ്റനിക് ട്രിനിറ്റി ഉണ്ട്. ഗോഡ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. സോ ഓൾസോ ഡ്രാഗൺ, അല്ലെങ്കിൽ സൈറ്റൻ ഡ്രാഗൺ, ബീസ്റ്റ്, ഫോൾസ് പ്രോഫറ്റ്, മഹാസർപ്പം, മൃഗം, കളപ്രവാചകൻ. ഓർമ്മയിരിക്കണം, വെളിപാട് ദിവസം വരുമ്പോഴാണ് നമുക്ക് അവിടെ ആ തടി കഴിഞ്ഞ വ്യക്തിത്വത്തെ, അവിടെ ആ പേഴ്സണാലിറ്റി വെളിപ്പെട്ട് വരുന്ന വെളിപാട് ദിവസമല്ല. ഡ്രാഗൺ അല്ലെങ്കിൽ മഹാസർപ്പം, പിന്നെ മൃഗം, ബീസ്റ്റ്, നാല് മൂന്ന് കടപ്രവാചകൻ അല്ലെങ്കിൽ ഫോൾസ് പ്രോഫറ്റ്. ഹോളി ട്രിനിറ്റി പോലെ തന്നെ ഒരു സൈറ്റനിക് ട്രിനിറ്റി ഉണ്ട്. ഇസ് എ കൗണ്ടർ ആക്ഷൻ. വേർഎവർ ഗോഡ് ഈസ് വർക്കിംഗ്, ദിസ് ട്രിനിറ്റി ഓൾസോ ഈസ് വർക്കിംഗ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി അവനുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള കഴിവ് വിശ്വാസിക്കുണ്ടാകണം. പിശാചിന്റെ തന്ത്രങ്ങളോടെ എതിർത്ത് നിർത്താൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ നിങ്ങളെ ഒരു ആമ്രസായി നല്ല ദൈവം ഇട്ടിരിക്കുന്നത്, ദൈവം നമ്മുടെ കയ്യിൽ ആ യുദ്ധം തന്നാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അറിവ് നമ്മൾ പഠിക്കുന്നു. അത് നീണ്ട മറ്റൊരു ലെസനാണ്. ഇപ്പോൾ എത്രയായി? എട്ട് ലെസൺ നമ്മൾ ചിന്തിച്ചു കേട്ടല്ലേ, എട്ട് ലെസൺ ചിന്തിച്ചു. നാവ് ഗെറ്റ് ടു ദി ആന്ത്രോപ്പോളജി. ഒൻപത് നരവംശാസ്ത്രം എന്ന് പറയും ഒൻപതാമത്തെ പാഠം. നരവംശാസ്ത്രം അല്ലെങ്കിൽ ആന്ത്രോപ്പോളജി. ആന്ത്രോപ്പോളജി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആന്ത്രോപോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആന്ത്രോപ്പോളജി എന്ന പദം ഉണ്ടാക്കിയിരിക്കുന്നത്. ആന്ത്രോപോസ് എന്ന് പറഞ്ഞ മേൻ, മനുഷ്യൻ എന്ന അർത്ഥം. ആന്ത്രോപോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മേൻ എന്നുള്ള പദത്തിന്റെ ഗ്രീക്ക് പദമാണ് ആന്ത്രോപോസ്. അപ്പോൾ ആന്ത്രോപോളജി എന്നൊരു പാഠമുണ്ട് മനുഷ്യനെ കുറിച്ചുള്ള. നമ്മുടെ മനുഷ്യന്റെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിലെ വിശേഷതകള്, മനുഷ്യനിൽ അടങ്ങുന്ന ഘടകങ്ങള്, മനുഷ്യന്റെ അവന്റെ ആ ഘടകങ്ങളുടെ ഫംഗ്ഷന്, ഇവന്റെ ഈ ഘടകങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവനിൽ തന്നെ ഒരു മനസാക്ഷി വെച്ചിട്ടുണ്ട്. ആ മനസാക്ഷിയുടെ കോടതിയാണ് അവനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷീ ഹീസ് ഇൻ ദ കോർട്ട് ഓഫ് കോൺഷ്യൻസ്. മനസാക്ഷിയുടെ കോടതിയാണ് അവനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓർമ്മയിരിക്കണം, ആ മനസാക്ഷിക്ക് ത്രീ ഡയമെൻഷൻ ആക്ഷൻസ് ഉണ്ട്. ത്രീ ഡയമെൻഷനിലാണ് ആ മനസാക്ഷിയുടെ ആക്ഷൻ എന്ന് പറയുന്നത്. അത് വളരെ സത്യമുള്ള നോക്കേണ്ട കാര്യമാണ്. പൗലോസ് പറഞ്ഞു നോക്കുന്നു, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമില്ലാത്ത മനസാക്ഷി. ക്ലിയറായോ? മനസാക്ഷിയുടെ ത്രീ ഡയമെൻഷൻ എത്ര ക്ലിയർ ആണ്. എനിക്കെന്ന് പറഞ്ഞതിന്റെ അർത്ഥം സെൽഫ് കോൺഷ്യൻസ് ആണ്. സെൽഫ് കോൺഷ്യൻസ്, ദേഹം, ദേഹി, ആത്മാവ്, മൂന്ന് ഘടകം നമുക്കുണ്ട്. ഈ മൂന്ന് ഘടകങ്ങൾക്കും ഫംഗ്ഷൻ ഉണ്ട്, പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയെ കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ടാണ് പൗലോസ് ആ വലിയ തിയോളജി സംസാരിച്ചിരിക്കുന്നത്. അല്ല, ചുമ്മാ പറഞ്ഞു വിട്ടതല്ല. എനിക്ക് എന്ന് പറഞ്ഞ സെൽഫ് കോൺഷ്യൻസ് ആണ്. എന്റെ സെൽഫ് കോൺഷ്യൻസ് പറഞ്ഞത് എനിക്ക് മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന് എന്റെ ദേഹം, സോമ, എന്റെ ബോഡി. രണ്ട് എന്റെ സോൾ, അല്ലെങ്കിൽ സുഖ. മൂന്ന് എന്റെ ന്യൂമ, എന്റെ ആത്മാവ്. ഈ മൂന്ന് ഘടകം ത്രികോണം പോലെ ഒന്ന് വരിച്ചാൽ ബോഡി, സോൾ, സ്പിരിറ്റ്. നടുക്കൊരു ഒരു ഡോട്ട് ഇട്ടിട്ട് ഇതിനെ മൂന്നിനെ കൊണ്ട് ബന്ധിപ്പിക്കാവുന്ന ഒരു വൃത്തം വരച്ചാൽ ആ വൃത്തത്തിലെ വൃത്തം മനസാക്ഷിയെ നമ്മൾ ഊഹിക്കണം, പഠിക്കണം. വികൃതിയായിട്ട് പഠിക്കണം. മനസാക്ഷിയാണ്. മനസാക്ഷി കൊണ്ട് ത്രൂ മൈ ഓൺ വൺ കോൺഷ്യൻസ് ഹൗ ക്യാൻ ഐ ഡീൽ വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള കാര്യം കൈകാര്യം ചെയ്യണമെങ്കിൽ ശരീരമല്ല, എന്റെ സ്പിരിറ്റാ, ആത്മാവാണ്. ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അത് ഗോഡ് കോൺഷ്യസ് ആ, ഗോഡ് കോൺഷ്യൻസ് എന്ന് പറയും. ദൈവമായിട്ട് ഇടപാട് മുഴുവനും എന്റെ സ്പിരിറ്റാണ് കൈകാര്യം ചെയ്യുന്നത്, ഹ്യൂമൻ സ്പിരിറ്റ്. അതേ സമയത്ത് എന്റെ സോൾ എന്ന് പറയുന്ന ഘടകം, എന്റെ ദേഹി എന്ന ഘടകമുണ്ട്. ദേഹി എന്ന ഘടകം, ഇറ്റ് ഈസ് മൈ സെൽഫ് കോൺഷ്യൻസ് ആ. എനിക്ക് എന്നോടുള്ള ബന്ധത്തെയാണ് സോൾ കാണിക്കുന്നത്. ഉദാഹരണം ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളിപ്പോൾ ഇവിടുത്തെ ചെന്ന് മെയിൻ റോഡ് ക്രോസ് ചെയ്ത് നടന്നുപോയി. മെയിൻ റോഡ് ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് നടക്കുക. നടന്നപ്പോൾ ഭയങ്കര സ്പീഡിൽ മാറു വശത്ത് നിന്ന് ഒരു BMW കാർ വരുന്നു. നിങ്ങൾ നേരെ കടന്നു പോവുക. കാരണം നിങ്ങളുടെ അടുക്കലോട്ട് ഇടിക്കാൻ വരുമ്പോൾ സ്ട്രാറ്റജീസ് അറ്റൻഷൻ 1, 2, 3 എന്ന് പറഞ്ഞാണ് ഓടുന്നത്. അന്നേരം എന്താ വേഗത്തിൽ ഓടും? മനസ്സിലായോ? PT ഉഷ നമുക്ക് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തിനും ഓടും. ഞാനോടും ഞാനായിരിക്കും ആദ്യം ഓടുന്നത്. മനസ്സിലായോ? പറയുന്നത് എന്റെ സോൾ ആണ് അതിന്റെ പ്രയാസം, അതിന്റെ ആക്ടിവേഷൻ നടത്തുന്നത്. എന്റെ സോളാ എന്റെ ജീവൻ അല്ലെങ്കിൽ ദേഹിയാണ് അത് കൈകാര്യം ചെയ്തത്. എന്റെ സോൾ പറയും, മിസ്റ്റർ ചാക്കോ പ്ലീസ് റൺ, ഇടിയുണ്ട, ഞാനാ ഓടാൻ പറയുന്നത്. ആ സോൾ തന്നെ ഓടിപ്പോ ഓടിയിട്ടില്ലാത്തവർ ആരും കൊണ്ടില്ല. സൈക്കിൾ ഇടിക്കാൻ വന്നപ്പോഴേക്കും നിങ്ങൾ ഓടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നാട്ടിൽ വെട്ടിക്കുളത്തിൽ നിന്ന് കാറടിക്കാൻ വന്നപ്പോ ഓടിയവരായിരിക്കും. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സിലോട്ട് വന്നിട്ട് കീഴെ വീടായിരിക്കും ഓടി രക്ഷപ്പെട്ടതാണ്. അങ്ങനെ രക്ഷപ്പെടാത്ത ഒറ്റ അനുഭവം ഇന്നിവിടെ വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ കുപ്പിച്ച് കഴിക്കുന്ന കാണില്ലേ? എന്നെ ഒരു സൈക്കിൾ പോലും ഇടിക്കാൻ പറ്റില്ല. ഞാൻ ഇതിലോട്ട് ഓടിയിട്ടുമില്ല. എന്റെ അഭിമാന പ്രശ്നം പറയാ പറയാതിരിക്കുക. അതാണ് ഫോട്ടോ കേസ് വെറുതെ വിട്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ നമ്മൾ കോൺഷ്യസ്. അപ്പൊ ഈ മൂന്ന് മനസ്സാക്ഷി, ഗോഡ് കോൺഷ്യസ് ഓൾ സ്പിരിറ്റ് നടത്തുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒത്തിരി നേരം വേണം. ഇറ്റ് ടേക്ക് ലോങ് ടൈം. നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ ഒരു തെറ്റും വരാൻ സാധ്യതയില്ല. മനസ്സാക്ഷി കറക്റ്റ് ആയിട്ട് സൂക്ഷിച്ചാൽ യു ആർ ദ ബെസ്റ്റ് ക്വാളിറ്റി. അപ്പൊ മനസ്സിലായോ? ഈ മനസ്സാക്ഷി വിറ്റുകളിലേക്കാണ് നടക്കുന്നത് ഒത്തിരി പേര്. ഈ മനസ്സാക്ഷിക്ക് നേരെയാണ് തെറ്റുകൾ ചെയ്യുന്നത്. ആ ഹ്യൂമൻ കോൺഷ്യൻസ്, ഹൗ ടു ഡീൽ. ഐ ആം ഡീലിംഗ് വിത്ത് ഗോഡ് ത്രൂ മൈ സ്പിരിറ്റ്. ഐ ആം ഡീലിംഗ് വിത്ത് മൈസെൽഫ് and my own personal matters through my own soul. The soul is the predominant figure. At that time, the body is there. The body is the duty. And the five indriyangal kondu, I receive, I donate. So, that's right. 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 AC ഉണ്ടെന്ന് മടക്കുന്നുണ്ട്, പിന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, ആ ടച്ചിങ്, പിന്നെ ഇടക്കിടക്ക് സ്വത്രമൊക്കെ വേണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞതുകൊണ്ടൊക്കെ പറഞ്ഞുപോയി. ഓക്കെ, ചുമ ഇടിക്കാൻ വന്നാ ഒരു ലക്ഷ്യമില്ല. ഉടനെ ഉഗ്രമായ സ്വത്രം പറഞ്ഞേ വിടുന്നുണ്ട്. നമ്മളെപ്പോഴും ഓർമ്മയിരിക്കും, യു റിസീവ് എവരിതിങ് ഫ്രം ത്രൂ യുവർ സെൻസേഷൻ പവർ. നമ്മുടെ ആ പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് യു ആർ റിസീവിംഗ് ഫോർ യുവർ സെൽഫ് അപ്രോപ്രിയേറ്റ് പറയും. യു മേക്ക് ഡൊണേഷൻസ്, യു ഡൊണേറ്റ്. ഞാനിപ്പോ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുക. എന്റെ ശബ്ദത്തിൽ കൂടെ ആ ഈ മെസ്സേജ് വരുന്നത് കേട്ടോ, ശബ്ദം. പിന്നെ എനിക്ക് ഈ പറഞ്ഞ എല്ലാം സകല ഇന്ദ്രിയങ്ങൾ കൊണ്ട് അങ്ങോട്ട് കൊടുക്കുക. അത് മനസ്സിലായത് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് ഏത് ഘടകമാണ്? ഏത് കോൺഷ്യൻസാ? വേൾഡ് കോൺഷ്യൻസ് എന്ന് പറയും കേട്ടോ. വിളിക്കുന്ന മാന്യരായ ശേഷനായ ദൈവദാസിദാസന്മാര്, ഇത്രയും പേര് ഞാൻ മാനത്തോടെ ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കുക. See, I am speaking by the grace of God. സംസാരിക്കുക. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് റിസീവ് ചെയ്യുകയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക? ഈ മനസാക്ഷി ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ സാറേ ഓർക്കാതെ തന്നെ പറഞ്ഞു പോയി. അങ്ങനെ പറയേണ്ടി വരികയില്ല. ഓർക്കാതെ ഒന്നും പറയുന്നില്ല. നിറഞ്ഞ് കഴിയുന്നല്ലോ ആയി സംസാരിക്കുന്നത്. മനസ്സിലായത് വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ട് നമ്മളെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫോട്ട്ലെസ് ആയിരിക്കണം. കുറ്റമറ്റ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് നമ്മൾ തീരണം. ആരുമായിട്ടില്ല, ഞാൻ കുറ്റമായിട്ടില്ല. നമ്മള് അതിനായിട്ടുള്ള പരിശ്രമം നമ്മുടെ മനസ്സാക്ഷി കൊണ്ട് നമ്മൾ ക്രമീകരിക്കണം. അങ്ങനെ ആ മനസ്സാക്ഷി എന്ന് പറയുന്നത് ഒരു കോടതിയാണ്. അത് ആന്ത്രോപോളജി. ആന്ത്രോപോളജി നമ്മള് ഏകദേശം നിർത്താം, അതേ സമയമുള്ളൂ. എല്ലാം പഠിക്കാൻ ദുഃഖിയില്ല. ഇന്ററാക്ഷൻ പറഞ്ഞേ ഉള്ളൂ. ആന്ത്രോപോളജി ഒരു പോർഷൻ പോലും തൊട്ടില്ല. Now you get into the hamartiology. Hamartiology. Hamartia എന്ന ഗ്രീക്ക് പദത്തിന് സിൻ അല്ലെങ്കിൽ പാപം എന്നർത്ഥം. ഹമാർട്ടിയോളജി എന്ന് പറഞ്ഞാൽ പാപത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. ഒറിജിനൽ സിൻ, ഒറിജിനൽ സിൻ ദ കോൺസിക്വൻസസ് ഓഫ് സിൻ ആൻഡ് ദി ട്രാൻസ്മിഷൻ ഓഫ് സിൻ ഫ്രം ഏഞ്ചലിക് ഹോസ്റ്റ് ടു ദ ഹ്യൂമൻ ബീയിങ്സ്. ഇങ്ങോട്ട് വന്നത് ഈ ദൂതന്മാരുടെ ദൂതം ചെയ്ത പാപം എങ്ങനെ നമ്മുടെ കുടുംബത്തിൽ വന്നു, ഈ വിഷയങ്ങളും അതിലൂടെ പാപത്തിന്റെ അനന്തര ഫലങ്ങളും, ഒടുവിൽ പാപം മോചനവും മോചനവും ക്ഷമിക്കപ്പെടാത്ത പാപം വരെ, അങ്ങനെ പാപത്തെ കുറിച്ചൊരു വലിയ പഠനം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ നല്ലവണ്ണം ഈ ദിവസങ്ങളിൽ പ്രസംഗിക്കേണ്ട സബ്ജക്ട് ആണ് പാപം. അത് ഹമാർട്ടിയോളജി ഇപ്പൊ എത്രയായി? പത്തേയുള്ളോ? അതെ, ശരി. അടുത്തത് പതിനൊന്നാമത്തെ തിയോളജിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് സോറ്റീറിയോളജി, രക്ഷാശാസ്ത്രം. സോറ്റീറിയ, SOTERIOLOGY, സോറ്റീറിയോളജി. സോറ്റീറിയ എന്ന ഗ്രീക്ക് പദത്തിന് സിൻ അല്ലെങ്കിൽ പാപം എന്നർത്ഥം. സോറ്റീറിയ, അതിന് സോറ്റീറിയോളജി എന്ന ഇംഗ്ലീഷ് പദം അതിൽ നിന്നാണ് നമ്മുടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, രക്ഷാശാസ്ത്രം, സോറി, സോറ്റീറിയ മീൻസ് സാൽവേഷൻ, രക്ഷ. സോറ്റീറിയോളജി മീൻസ് രക്ഷാശാസ്ത്രം. നമുക്ക് എന്തെല്ലാം തെറ്റുകൾ വന്നാലും അതിനെല്ലാം ഒരു പരിഹാരം ദൈവം പ്രൊവൈഡ് ചെയ്യുന്ന രക്ഷ ദൈവത്തിന്റെ എന്നെ പൗലോസം കൊണ്ട് അവതരിപ്പിക്കുന്ന രക്ഷയുടെ പാഠം ഏറ്റവും ആണിക്കാക്കലായിട്ട് നിൽക്കുന്ന വാക്കറിയാമോ? ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചൻ, അതുകൊണ്ട് നാം വല്ലപ്പോഴും പോകാതിരിക്കേണ്ടത് കേട്ടതധ്യം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കഥാവുതാൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യ പ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എക്സലന്റ്. How shall we escape if we neglect so great salvation? മലയാളത്തിൽ ഒട്ടും മോശമല്ല. So great salvation എന്നാണ് സോറ്റീറിയോളജി എന്ന പാഠത്തിൽ ഉദ്ദേശിക്കുന്നത്. രക്ഷ എന്ന പദത്തെ കുറിച്ചും അതിന്റെ വ്യാപക അർത്ഥങ്ങളെ കുറിച്ചും അതിന്റെ പ്രാക്ടിക്കൽ പാഠങ്ങളെ കുറിച്ചും എല്ലാം നീണ്ട ഒരു പഠനമാണ് സോറ്റീറിയോളജി. രക്ഷ, രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ലഭിക്കുന്ന രക്ഷ, നിത്യരക്ഷ. അവിടെ വരുമ്പോഴാണ് കണ്ടീഷനിലാണെന്നും അൺകണ്ടീഷനിലാണെന്നും കണ്ടുപിടി വരുന്നത്. അതാണ് ബാപ്റ്റിസ്റ്റുകാരും പെന്തക്കോസ്റ്റുകാരും തമ്മിൽ കൊടുക്കുന്നത്. ആരോട് ഉറക്കാൻ പോകേണ്ട, നമ്മുടെ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അതോ ഒരാൾ കയറി വന്ന് ഉറക്കാൻ വന്നാലും കഴിയുന്നതോട് ഓടി മാറിക്കോളാം. അല്ലാതെ മഴക്കിലൊന്നും ആരും പോകരുത്. എന്നാൽ നമ്മൾ വസ്തുനിഷ്ഠമായുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഉറച്ച തീരുമാന ശക്തി നടത്തിയായിരിക്കണം. അങ്ങനെ എത്രയായി? പതിനൊന്ന് കാര്യമായി. പതിനൊന്നാണെങ്കിൽ ഒന്നോ പറഞ്ഞത്തെ ആദ്യത്തെ ഒന്ന്, ഒന്ന് ഇൻട്രഡക്ഷൻ, രണ്ട് ബൈബ്ലിയോളജി, മൂന്ന് തിയോളജി പ്രോപ്പർ, നാല് ക്രിസ്റ്റോളജി, അഞ്ച് ന്യൂമറ്റോളജി, ആറ് ക്രിസ്റ്റോളജി, ഏഴ് ഏഞ്ചലോളജി, എട്ട് ഡെമനോളജി, ഒൻപത് ആന്ത്രപ്പോളജി, പത്ത് അമാർട്ടിയോളജി, പതിനൊന്ന് സോറ്റീറിയോളജി. ഓക്കെ, ഓക്കെ, കറക്റ്റ്. അടുത്തത് എക്ലീസിയോളജി, ECCLE SIO LOGY. എക്ലീസിയ എന്ന വാക്കിന്റെ അർത്ഥം ചർച്ച് എന്നാണ്. ചർച്ച്, സഭ, സഭാശാസ്ത്രം എന്ന് മലയാളം. ഓക്കെ, എക്ലീസിയ മീൻസ് സഭ. എക്ലീസിയ എന്ന വാക്ക് ഗ്രീക്കിൽ എക് കെലയോ രണ്ട് പദമാണ്. എക് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ്, മാമി മുറിയിൽ വെളിയിലോട്ട് ഇറങ്ങി പോകുന്നതിനാണ് എക് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. വിളിച്ചു വെളിയിലാക്കപ്പെട്ടവർ യുദ്ധ ലോകത്തിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ നർത്ഥത്തിലാണ് എക്ലീസിയ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് ഒന്നിച്ചു കൂടിയിരിക്കുന്നത് കൊണ്ടാണ് അസംബ്ലി ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അസംബ്ലി എന്ന വാക്കാണ് ഏറ്റവും നല്ലതായിട്ട് ജീവശാസ്ത്രം വ്യക്തമായി പറയുന്നത്. അതിന് തത്തുല്യമായ ഒരു പദം ഇംഗ്ലീഷ് ആംഗ്ലോ സാക്സണിൽ കണ്ടുപിടിച്ചതാണ് ചർച്ച് എന്ന പദം. അങ്ങനെയാണ് അസംബ്ലി ഓഫ് ഗോഡ് എന്ന് പറയാം, പിന്നെ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയാം. നിങ്ങളുടെ പേരുകളെല്ലാം കണ്ടുപിടിക്കേണ്ടിയിരിക്കും. ഇതൊക്കെ സിനിമകളെ സൂക്ഷിച്ചേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതിനോട് പറയുന്നില്ല ആരെല്ലാം എന്തെല്ലാം അറിയാൻ വേണ്ടത് ഞാൻ പറഞ്ഞുകൊണ്ടേ ചോദിച്ചു വീട്ടിൽ പറക്കാതെ. അതുകൊണ്ട് സോ ഐ സ്റ്റോപ്പ് ഹിയർ. ഓക്കെ, അസംബ്ലി എന്ന വാക്കാണ് എന്റെ ബെസ്റ്റ് എക്ലീസിയ എന്ന വാക്കിന് പറയാവുന്ന ബെസ്റ്റ് ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അസംബിൾഡ് ടുഗദർ എന്ന. അതുകൊണ്ടാണ് അസംബ്ലി ഓഫ് ഗോഡ് എന്ന് പേരിട്ടിരിക്കുന്നത്. ചിക്കാഗോയിൽ അങ്ങനെ ആ പേരിട്ടിരിക്കുന്നത്. ഓക്കെ, അല്ല ഇപ്പോൾ ഇപ്പോൾ അത് ഇപ്പോൾ അത് സ്പ്രിംഗ്ഫീൽഡ് മിസ്സൗറിയിലാക്കി. സ്പ്രിംഗ്ഫീൽഡ് മിസ്സൗറിയാണ് ഹെഡ് ഓഫീസ്. രണ്ടാമത്തത് ചർച്ച് ഓഫ് ഗോഡറാണ് ക്ലീവ്‌ലൻഡ് ചെർസി. അവിടെയാണ് ഞാൻ പഠിച്ചത്. ലീ കോളേജ്, പ്രസിദ്ധമായ ലീ കോളേജ് അവിടെയാണ്. അവിടെയാണ് ഞാൻ പഠിച്ചത്. ദാറ്റ് ഈസ് സെക്കൻഡ്. വളർച്ചയിലും ഉപദേശപരമായും എല്ലാത്തിലും ഒരുപോലെയുള്ളതാണ് രണ്ടും. അതിൽ രണ്ടാമത്തെ വളർച്ചയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നു. ആ ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യയിലും ഉണ്ട്. ആണ് ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ. ആൻഡ് ദേർ ആർ മെനി അദർ ചർച്ച് ഓഫ് ഗോഡ് ധാരാളമുണ്ട്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ധാരാളം സഭകളുണ്ട്. പോകട്ടെ, ചർച്ച് എന്ന പദം, അസംബ്ലി എന്ന പദം, ഇത് രണ്ടിൽ ഏതെങ്കിലും ഉപയോഗിക്കുന്നു. അതാണ് ബെസ്റ്റ്. അത് പൗലോസ് പറയുന്നവർക്ക് പൗലോസ് മൂന്ന് ലോകത്തിലുള്ള മനുഷ്യവർഗത്തെ മൂന്നായി തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ, യഹൂദന്മാർക്കും പ്രകടനം ഒന്ന് പൊരുത്ത 10:32 വായിച്ചേ. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10:32 ഒന്ന് കൊരിന്ത്യൻ 10:32 മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് ജ്യൂ, രണ്ടത് ഗ്രീക്സ് അല്ലെങ്കിൽ ജെന്റൈൽസ്, മൂന്നാമത് ചർച്ച് ഓഫ് ഗോഡ്. ചർച്ച് ഓഫ് ഗോഡ് മലയാളത്തിലോട്ട് വരുമ്പോഴത്തേക്കും തെറ്റിച്ചിട്ടുണ്ട്. അസംബ്ലി ഓഫ് ഗോഡ് എന്നും ചർച്ച് ഓഫ് ഗോഡ് എന്ന് എഴുതുന്നുണ്ട്. കേട്ടാ, ഓഫ് എന്ന് എഴുതരുത്. ഓഫ് എന്ന് എഴുതരുത്. പിന്നെ ചർച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ രണ്ട് എഫുണ്ട്. ആ, എവേ ഫ്രം ഗോഡ് എന്നാണ്. മനസ്സിലായോ? ഇംഗ്ലീഷ് സാഹിത്യം പ്രാകൃതം വരുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് ഇരിക്കുന്നു. മലയാളത്തിൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന് ഇരിക്കുന്നതാണ്. രണ്ട് കൂട്ടർക്ക് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഞാൻ സ്റ്റേറ്റ് ഓഫീസറായ ചർച്ച് കേരള സ്റ്റേറ്റ് ഇരിക്കുന്ന സമയത്ത് ഒറ്റ സ്ഥലത്ത് പോലും ഓഫ് എന്നുള്ള ലോങ് കോൾ വിളിച്ചിട്ടില്ല. ഒരു കാരണവശാലും വിളിച്ചിട്ടില്ല. ചർച്ച് ഓഫ് ഗോഡ് എന്നും ചർച്ച് ഓഫ് എന്ന് എഴുതരുത്. ഓ എഫ് എഫ് പോലും അതിനർത്ഥം മനസ്സിലായോ? എവേ ഫ്രം ഗോഡ് എന്ന. മലയാളത്തിൽ എഴുതാൻ പാടില്ല. ഇറ്റ്സ് വെരി സീരിയസ് ഓഫൻസ്. നമ്മൾ പഠിക്കുമ്പോൾ, നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ഭാഷയിൽ നമ്മൾ വിദഗ്ധരാണ്. നമ്മൾ അന്യഭാഷ പറയുന്നു എന്നുള്ളത് കറക്റ്റാ. എന്നാൽ നമ്മൾ പറയുന്ന സാഹിത്യം എല്ലാവർക്കും ഭാഷയില്ലേ? ആ ഭാഷയിൽ ബെസ്റ്റ് ആയിരിക്കണം. അത് അടിപൊളി ഇതിനകത്ത് കേൾക്കണം. അടിപൊളി ചെത്ത എന്റെ സാറേ നാണം കിട്ടൂ. വിശുദ്ധന്മാർ പോലും പറഞ്ഞോളൂ അടിപൊളി ഊണായിരുന്നു. എന്തോ ഭാഷയാ, എവിടെ കിട്ടി ഇതൊക്കെ? സാഹിത്യത്തിൽ ഇല്ലാത്തതാ. മലയാള സാഹിത്യം നല്ലതായിട്ട് പഠിച്ച വ്യക്തിയാണ് ഞാൻ. വളരെ ചെറുപ്പമായിരുന്നുകൊണ്ട് അത്രയും വലിയ വിദഗ്ധരായിട്ടേ ഉള്ളൂ. ഭാഷ പഠിച്ചതാണോ? മലയാള സാഹിത്യം പഠിച്ചതാണോ? ഓക്കെ, ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ്. നമ്മളേത് സമയത്ത് എന്ത് എവിടെ ഉപയോഗിച്ചാലും ഓൾവേസ് ബി വെരി ക്ലിയർ. കഴിഞ്ഞ ആഴ്ചോട്ടക്കോലപ്പോ ദൈവന്നെ പരിപാലിച്ചു. ആഴ്ച എന്നെ ആവശ്യമില്ലാത്ത അതിന്റേതായിരിക്കുന്നതായിട്ടുള്ളതായ ആളുടെ പ്രയോഗങ്ങളെല്ലാം പ്രതികോസിൽ നിന്നും ഒത്തുടച്ചു മാറ്റപ്പെടേണ്ട കാലമായിരിക്കുന്നു. സ്തോത്രം. ഈ രാത്രി കാലമൊത്ത് പോലും പറയാൻ പാടില്ല. അങ്ങനെ കാലമുണ്ട്. മഴക്കാലമുണ്ട്, വേനൽക്കാലമുണ്ട്, രാത്രികാലമുണ്ടോ? ഇപ്പൊ ക്ലിയറായോ? ഇത് ബൈബിൾ ക്ലാസ് ആണ്, അതേ പറയുന്നത്. ഇത് വളരെ വളരെ ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കുന്ന ബൈബിൾ ക്ലാസ് ആണ്. ഓ, ഈ രാത്രികാലം ഹല്ലേലൂയ എന്നൊന്നും വേണ്ട. ഈ പകൽക്കാലം ഈ രാത്രികാലം ഒന്നും നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല. യു ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. ഓക്കെ, നമ്മള് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളൂ, ഒരു ബ്രേക്കിന് വേണ്ടി മാത്രം അത്രയും പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും വന്നു. 12th എക്ലീസിയോളജി എന്ന് പറഞ്ഞാൽ സഭാശാസ്ത്രമാണ്. 13th ഡിയോൺഥോളജി എന്നാണ് ഗ്രീക്ക് ഗ്രീക്കിൽ നിന്നും എടുത്തിരിക്കുന്ന പദം. ഡിയോൺ DEONTHOLOGY. ഡിയോൺഥോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെസസറി എന്നാണ് അർത്ഥം. ഡിയോൺഥോസ് എന്ന ഗ്രീക്ക് പദത്തിനെ ഇറ്റ് ഈസ് നെസസറി എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അത്യാവശ്യ സംഗതികൾ തരുന്നത്. ഒരു മനുഷ്യൻ ഒരു വിശുദ്ധനായി തീർന്ന വ്യക്തി, ഒരു ക്രിസ്ത്യാനിയായി തീർന്ന വ്യക്തി അടിയന്തരമായി അത്യാവശ്യമായി ഗ്രഹിക്കേണ്ടുന്ന സത്യങ്ങളും, ആ സത്യങ്ങൾ ഗ്രഹിക്കാതെ അവൻ പോകരുത്. ക്രിസ്ത്യൻ മോറൽസ് ആൻഡ് എത്തിക്സ്, ക്രിസ്തീയ ധർമ്മശാസ്ത്രം എന്ന് നമുക്ക് പേര് കൊടുക്കാം. ക്രിസ്തീയ ധർമ്മശാസ്ത്രം, ക്രിസ്തീയ ധർമ്മശാസ്ത്രം എന്ന് നമുക്ക് പേര് കൊടുക്കാം. മലയാള ഇംഗ്ലീഷിൽ ഡിയോൺടോളജി. ഓക്കെ, ആ പാഠം എന്റെ ദൈവങ്ങളെ എല്ലാവരും പഠിക്കണം, മുഴുവനും പഠിക്കണം. ഓക്കെ, ആ പാഠങ്ങൾ വേദപുസ്തകത്തിലുള്ള സകല പ്രമാണങ്ങളെയും അരിച്ചെടുത്ത ജ്യൂസ് നമ്മള് പിഴിഞ്ഞെടുക്കുന്ന പറഞ്ഞതുപോലെ അരിച്ചെടുത്തിട്ട് ആശയത്തിന്റെ സമ്പുഷ്ടതയിൽ എടുക്കേണ്ടത് ഒരു പാഠമാണ് ഡിയോൺടോളജി. 758 കൽപ്പനകളാണ് ഓൾഡ് ടെസ്റ്റമെന്റിൽ ഉള്ളത്, 758. അതിൽ 10 കൽപ്പന നിങ്ങൾക്ക് എല്ലാത്തും അറിയാം എന്ന് പറഞ്ഞു, ഞാനല്ലാതെ മുഴുവനായിട്ട് പറയണ്ടെ സമ്മതി പറഞ്ഞു. വിഗ്രഹങ്ങള് ഇതാണ് ഡിയോൺടോളജി, ഇതാണ് ഡിയോൺടോളജി. ഇതുവരെ ഉത്തരവാദിത്തം വന്നിട്ട് പക്ഷേ ഇന്ന് മുതൽ ഉത്തരവാദിത്തം വരികയാണ്. ആ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഈ ക്ലാസ് കൊണ്ട് നിങ്ങളുടെ തലയോട്ട് വെക്കുന്നത്. ഓക്കെ, ഡിയോൺടോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെസസറി. ടെൻ കമാൻഡ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഡെക്കലോഗ് എന്ന് ഗ്രീക്കിലായിട്ട് കൊടുത്തിരിക്കുന്ന ഡെക്കലോഗ് എന്ന, ടെൻ വേർഡ്സ് എന്ന, 10 വാക്യങ്ങൾ, 10 പദങ്ങൾ എന്ന, ലോഗ് ലോഗ് ഡെക്കലോഗ് എങ്ങനെ. അതല്ല, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഒരു വിഗ്രഹത്തെയും ദൈവമായ ഹോയുടെ നാമം ശബത്ത് നാളിന് ശുചീകരിപ്പാൻ നീ ദീർഘായുസോടെ ഇരിക്കരുത്, വ്യഭിചാരം മോഷ്ടിക്കരുത്, സാക്ഷ്യം പറഞ്ഞത് കൂട്ടുകാരുടെ യാതൊന്നിനെയും. ടെൻ കമാൻഡ്മെന്റ്സ് ആ ടെൻ കമാൻഡ്മെന്റ്സിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഇറ്റ് ഈസ് ദ ബിബ്ലിക്കൽ കൾച്ചർ ആൻഡ് ബിബ്ലിക്കൽ എത്തിക്സ്. അതിലായിരുന്നിരിക്കുന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഓ, നമ്മൾ ഓർക്കണം, എല്ലാം പറയാൻ എനിക്ക് നിങ്ങൾക്ക് അനുവാദമില്ല. അവസാക്ഷ്യം പറയരുത് എന്ന് പറഞ്ഞാൽ ഈ 40 എന്തും അടിച്ചുവിടാം എന്നാണോ അർത്ഥം? ചൂപ്പിരഹോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഹിന്ദിയ, അത്രേ അറിയോ എന്ന് പറഞ്ഞിട്ട് അർത്ഥം മനസ്സിലായോ? എനിക്ക് എല്ലാം പറയാനായിട്ടുള്ളതാണ് ഈ നാക്ക്. ഓക്കെ, എന്റെ ദൈവത്തെ സമർപ്പണം ചെയ്യുകയും കൂട്ടുകാരനെ ശമിക്കുകയും ചെയ്യുന്നുണ്ട്. പാപം ചെയ്യാതിരിക്കോ എന്നാണ് പ്രയോഗം. അവിടെ നോക്കിയേ, അവിടെ നോക്കിയേ, അവിടെ പറഞ്ഞ് എങ്ങനെ അതിന്റെ അർത്ഥം നിന്റെ നാക്ക്. പിന്നെ അടുത്ത മോഷ്ടിക്കരുത്, ദ പ്രോപ്പർട്ടി, നിന്റെ പ്രോപ്പർട്ടി ഉണ്ട്, ഭാരതത്തിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടി നിന്റെ പോക്കറ്റിനകത്ത് മറ്റൊരാളുടെ പ്രോപ്പർട്ടി കണ്ടുകൂടാ. സ്വന്തം നിന്റെ ബൗണ്ടറിക്കാത്ത 1 ഇഞ്ച് സ്ഥലം പോലും അടുത്ത വീട്ടുകാരന്റെ അത് എടുക്കാൻ പാടില്ല, കിടക്കാൻ പാടില്ല. അതായത് അർത്ഥം അങ്ങനെ 10 കൽപ്പനയ്ക്ക് ഒരു വിശദീകരണം കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ഭയം ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കൽപ്പന ഒരു കല്ലിൽ അക്ഷരമായി കുത്തി കൊത്തി കൊടുത്ത തമ്പുരാൻ നേരെ ഭൂമിയിലോട്ട് ഇറങ്ങി വന്നു, വന്നിട്ട് മലയിലോട്ട് കേറുന്നു പറഞ്ഞു. ആത്മാവിൽ ദരിദ്രനായ സ്വർഗരാജ്യം, ദുഃഖിക്കുന്നവർ അവർക്ക് ആശ്വാസം ലഭിക്കും. ബിയാറ്റിറ്റ്യൂഡ്സ് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഈ 10 കൽപ്പനയും ഇതിനകത്ത് വീണ്ടും അതിന്റെ ഫുൾ പവറിൽ വ്യാഖ്യാനിച്ചു. സ്തോത്രം, മനസ്സിലായോ? ഓക്കെ, മറ്റേതിനേക്കാൾ എത്ര വലുതാണെന്നറിയുമോ? സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം. അത് പറഞ്ഞു തീർത്തിട്ടുണ്ട് എന്റെ ദാസന്മാർക്ക് അവസരം കൊടുത്തപ്പോൾ യാക്കോവ് തന്റെ ലേഖനത്തിൽ ദി അൾട്ടിമേറ്റ് എയിം ഓഫ് ദ കമാൻഡ്മെന്റ്സ്. അതാണ് യാക്കോവിന്റെ ലേഖനം. ഇത് മൂന്നുകളുടെ ഫൗണ്ടേഷൻ ആയിട്ട് ഇട്ടിട്ട് റഫറൻസസ് തിരുവനന്തപുരത്ത് കിട്ടാവുന്ന മറ്റെല്ലാ പാഠങ്ങളെയും കൂടെ സമാഹരിച്ചുകൊണ്ട് മുഴുവൻ സമാഹരിച്ചുകൊണ്ട് ഒരു പാഠം എഴുതി ഉണ്ടാക്കിയാൽ മോർ ക്രിസ്ത്യൻ മോറൽസ് ആൻഡ് എത്തിക്സ് എന്ന് പറയും. അതാണ് ധർമ്മശാസ്ത്രം. മലയാളത്തിൽ എന്താ പേര്? ധർമ്മശാസ്ത്രം. മനസ്സിലായി? പതിപ്പുതായി ഇല്ലയോ? ധർമ്മശാസ്ത്രം എന്ന് പറയുന്നതാണ് മോറൽസ് ആൻഡ് എത്തിക്സ്. ഓക്കെ, അത്രയും പഠിച്ചു കഴിയുമ്പോഴാണ് ഇതിന്റെ കാവള ഊതളം ഓർമ്മ ഇതൊക്കെ പഠിക്കാൻ തുടങ്ങുന്നത്. സ്വന്തം അതിന് മുമ്പ് വേറെ പഠിച്ചുകൊണ്ട് ഒരു അർത്ഥവും ഈ 13 പഠിച്ചു വേണം. കണ്ണനെ കാണു ബനാത്തി ബാലേ ഉണ്ട്. ആദ്യം അവിടെ മോറസ് തെറ്റിയാവുമ്പോ എന്റെ മോറൽ തെറ്റി പുള്ളിക്ക് ഇവിടെ കൊട്ടിക്കൊണ്ട് കാര്യമുണ്ടാവുന്നത് ഇല്ല. സോ പ്രൈസ് ദി ലോർഡ്. എസ്കറ്റോളജി, അന്ത്യകാല ശാസ്ത്രം. എസ്കറ്റോളജി, അന്ത്യകാല ശാസ്ത്രം. അതുകൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിശ്വാസി ജോലിക്ക് പോലും നിരാശനാകില്ല. എന്റെ മനസ്സിലെ ഈ സത്തത്വം ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, കാര്യമായി ചിന്തിക്കണം. പറയുന്ന ഒരു സബ്ജക്ട് തുടങ്ങുക. ഇപ്പോൾ നമ്മൾ അറിയുന്നില്ല ഏത് സമയത്ത് അറിയാത്തൊരു അത്ഭുത പ്രതിഭാസം നടക്കാൻ പോകുക, അത്ഭുത സംഭവം നടക്കാൻ പോകുക. മനസ്സിലായോ? കർത്താവുതാൻ പ്രധാന ദൂതന്റെ ദൈവത്തിന്റെ കാഠവത്തോടെ. അതിനെ തിയോളജിയിൽ അനുഭവിച്ചിരിക്കുന്ന പേര് റാപ്ചർ എന്നാണ്. വിശുദ്ധന്മാരുടെ ഉത്പാദനം, ദൈവായോ? വിശുദ്ധന്മാരുടെ ഉത്പാദനം. നമ്പർ ടു, അവിടെ നിൽക്കുമ്പോൾ ഏകദേശം തിയോളജിയുടെ സമ്മതി കഴിക്കുന്നു. പിന്നെ യു കൻ പ്രൊസീഡ് വിത്ത് എനി ലെസൺ. ഓക്കെ, റാപ്ചർ ആണ് നമ്പർ വൺ. നമ്പർ ടു, ട്രിബുലേഷൻ. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ 7 വർഷത്തേക്ക് തീവ്രമായ മത തീവ്രമായിരിക്കും, തീവ്രമായ സഹന കഥയാണ് ട്രിബുലേഷൻ, മഹാകഷ്ടം എന്ന യേശുവിന്റെ കാലമാണ് വരുന്നത്. കട്ടകാലത്തിന്റെ പേരുകളും എല്ലാം കൂടെ തിരിച്ചൊന്നിച്ച് പഠിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്റെ ദൈവമേ ഇതിനു മുമ്പേ അത് പഠിച്ചപ്പെട്ടല്ലോ, സ്തോത്രം. ഈ കഷ്ടം വരുന്നതിന് മുമ്പ് നമ്മൾ പോയിരിക്കും, മനസ്സിലായോ? ആ ട്രിബുലേഷന് മുമ്പ് നമ്മൾ എടുക്കപ്പെടും. പ്രീ ട്രിബുലേഷൻ ആണ് നമ്മൾ വിശ്വസിക്കുന്നത്. രണ്ടാമത് ട്രിബുലേഷൻ ആണെങ്കിൽ മൂന്നാമത്തത് ദ ഹ്യൂമൻ സൊസൈറ്റി, ഹ്യൂമാനിറ്റി ഡിവൈഡഡ് ഇൻ ടു ഫോർ. മനുഷ്യ സമൂഹം നാല് ചേരിയായിട്ട് തിരിയുന്നത് കാണാം. ദർ ആർ ഫോർ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. നാല് ഗ്രൂപ്പായിട്ട് തിരിയുകയാണ്. ഓക്കെ, നവ് ഗോട്ട് ദി ഐഡിയ. അത് ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് എടുക്കാം. ഞാൻ മസ്കറ്റ് എടുത്ത ക്ലാസ്സിൽ അതുകൊണ്ട് എന്റെ കോപ്പി ജോൺസൺ സഹോദരന്റെ കയ്യിൽ നിന്നുള്ള ഇതിൽ മിക്കവാറും കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇവിടെ ഇപ്പൊ എടുക്കുന്നത് പുതിയ ഗ്രൂപ്പിന് വേണ്ടി ആയതുകൊണ്ട് ഇത്ര എടുത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം ട്രിബുലേഷൻ ആണ്. മൂന്നാമത്തത് ഹ്യൂമാനിറ്റി ഡിവൈഡഡ്. നാലാമത്തത് ദി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ ന്യായാസനം. മഹോപദ്രവ കാലം തന്നെ നടക്കുന്ന സംഭവമാണ് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നമ്മൾ പോകേണ്ടി വരും. അടുത്തത് അടുത്ത പോയിന്റ് ട്രിനിറ്റി, സൈറ്റനിക് ട്രിനിറ്റി, പൈശാചിക ത്രിത്വം. അതെ, നമ്മളിപ്പോൾ 13 വെളിപ്പാട് 13 അധ്യായത്തിൽ വന്നു കഴിഞ്ഞു. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 13. അതിനകത്ത് കൊടുത്തിട്ടുള്ള മഹാസർപ്പം, മൃഗം, കള്ളപ്രവാചകൻ, അവരെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡി നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഇപ്പൊ എത്രാമത്തെ പാഠമാണ്? അല്ല, ഇപ്പൊ പറഞ്ഞ എത്രാമത്തെ? അഞ്ചാമത്തെ പാഠം പറഞ്ഞു കഴിഞ്ഞു. ആറാമത്തെ പാഠം, ദ ഡൂം ഓഫ് ദി വേൾഡ് റിലിജിയൻ. The doom of the world religion. ലോകം മതങ്ങളുടെ ദുരന്തം. അതാണ് 17-ാം അധ്യായം. ഞാനത് ഇട്ടിരിക്കുന്നു. അതാണ് ആ ദുരന്തമാണ് 17-ാം അധ്യായം. എത്രയായി? 6 കാര്യമായി. 7-ാമത്തെ കാര്യം, The doom of the world trade. ലോക വാണിജ്യ വ്യാപാരങ്ങളുടെ എല്ലാം ദുരന്തം. 18-ാം അധ്യായം, ബാബിലൂൺ, സിറ്റി ഓഫ് ബാബിലൂൺ ആൻഡ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് ദി ബാബിലൂൺ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? വേൾഡ് ട്രേഡ് സെന്റർ എന്തുകൊണ്ട് പോയെന്ന് മനസ്സിലായോ? ഇറാഖിൽ, അല്ലെങ്കിൽ ഇറാഖിൽ പുതിയ വേൾഡ് ട്രേഡ് സെന്ററിന്റെ പണി ആരംഭിച്ചിട്ടുള്ള ആളുകളായി. That's a big structure going upon by the Japanese people. ജപ്പാൻകാർ പണിത് കൊടുക്കുക. ആ പഴയ ദൂരാസഭൂമിയിലെ പഴയ ടവർ ഉണ്ടല്ലോ, ബാബേൽ ടവർ, ഇറ്റ് ഈസ് അണ്ടർ കൺസ്ട്രക്ഷൻ നൗ. സ്തോത്രം. ഇത് വളർന്നു വരുമ്പോൾ വേറെ ഒന്നും നിൽക്കുവാൻ പാടില്ല. അതായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അപ്പോഴത്തേക്ക് സ്വർഗത്തിൽ എത്തിക്കൊണ്ട് ഇത് കുറഞ്ഞത് കൊണ്ടും പണിയുന്നത് കൊണ്ടും മനപ്രയാസം ഇല്ലാത്തത് നമ്മൾ മാത്രമേ. സ്തോത്രം. പിടിയ വിഷയം പിടിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. എത്രാമത്തെ പോയിന്റ്? അതെ, 7 കാര്യം നമ്മൾ പറഞ്ഞു. എട്ടാമത്തത്, എട്ടാമത്തെ പോയിന്റ് യുദ്ധം എന്ന് പറയും. എട്ടാമത്തെ യേശു മടങ്ങി വരുന്നതിന് അളമൊരുക്കുന്നത് ഹർമഗദോൻ യുദ്ധമാണ്. ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരാജയത്തെ തുടർന്നവർ ഉദ്യമത്തിലേക്ക് തിരിഞ്ഞു നോക്കി കരയും. ആ സമയത്താണ് തമ്പുരാൻ ഇറങ്ങി വരുന്നത്. ആ വരവിൽ അവിടുത്തെ കാലുകുത്തുന്നത് ഒന്ന് ഏതോപ്പിലായിരിക്കും. 13-ാം അധ്യായത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു സ്ത്രീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ സ്ത്രീ കുഞ്ഞ് ആ ദൈവസ്ഥലിലേക്ക് ചേർക്കപ്പെട്ടു. യഹൂദ സഭയിലെ മുമ്പേ നാല് ഗ്രൂപ്പ് എന്ന് പറഞ്ഞതിൽ ഒന്ന് യഹൂദന്മാർ, മുദ്രയിടപ്പെട്ട യഹൂദന്മാരാണ്. മഹോപദ്രവത്തിൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ആ റെമ്നന്റ് അല്ലെങ്കിൽ ശേഷിപ്പ് എന്ന് പറയുന്ന 144,000 പേരാണ് ഒരു ശിശു എന്ന പോലെ എടുക്കപ്പെട്ടിരിക്കുന്നത്. ആ സ്ത്രീ ആ ശിശുവിനെ പ്രസവിച്ചു എന്നുള്ളത് യെശയ്യാ 66 ചേർത്ത് പഠിക്കുമ്പോൾ ആരാണെന്ന് മനസ്സിലാവും. പ്രസവിച്ച സ്ത്രീ ആരാണെന്ന്, കുട്ടി ആരാണെന്ന്. ആ കുട്ടി പോയപ്പോൾ സ്ത്രീയെ പിടിക്കുവാൻ ഹർമഗദോൻ യുദ്ധത്തിന്റെ കക്ഷികളെല്ലാം കൂടെ അവരുടെ പുറകെ വരുമ്പോൾ അവർക്ക് പറന്നു പോകാൻ സൗകര്യം ചെറു കൊടുത്ത് അവൾ പറന്ന് ഏതോമിൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. പെട്ര എന്ന നഗരം നിങ്ങൾ നാഷണൽ ജിയോഗ്രാഫിക് മാഗസിൻ അറിയാമോ? അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പെട്ര എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണം. എനിബഡി കൻ സ്റ്റേ ദയർ, വളരെ വളരെ ഡീസന്റ് ആയിട്ട് താമസിക്കുന്ന വലിയ പാറക്കോട്ടയ്ക്കകത്ത് ഏതോമിൽ ഒരു വലിയ വലിയൊരു ഒരു 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 ടൂറിസ്റ്റ് കേന്ദ്രം കോംപ്ലക്സ് പണിതിരിക്കുക. അതിനകത്തേക്ക് യഹൂദ സഭ ഓടിക്കുകയാണ്. അവളെ പിടിക്കുവാൻ വട്ടം കൂടിയിരിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും യുദ്ധ തത്പര കുതിയന്മാരും കൂടെ വളഞ്ഞ സ്ത്രീ അല്ലെങ്കിൽ യഹൂദ സഭയെ പിടിക്കുവാൻ പരിശ്രമിക്കുമ്പോഴാണ് തമ്പുരാൻ തെക്കൻ ചുഴലിക്കാറ്റിൽ കാഹളം ഊതി വരുന്നത്. സ്വതന്ത്രം സക്രിയ 9 നമ്മൾ വായിക്കുന്ന നേരമില്ലാത്തതുകൊണ്ട് അവിടെ കിടക്കുന്നില്ല. സക്രിയ 9 തെക്കൻ ചുഴലിക്കാറ്റിൽ കാഹളം ഊതി 1,000 വിശുദ്ധന്മാരോടുകൂടി ഇറങ്ങി വരിക. വരുന്ന വരവിൽ ഏതോ അവിടുന്ന് ചവിട്ടുക. ഏതോ സ്വതന്ത്രം അവിടെ രക്തക്കറയുള്ള ഉടുപ്പുമായിട്ട് അവിടുന്ന് ചുഴലിക്കാറ്റിൽ അവരുന്ന കാറ്റുകൾ ആ ദൂതന്മാരാണ്. ദൂതന്മാരും അഗ്നിജ്വാലം ദൈവത്തിന്റെ ദാസൻ ദൂതന്മാരാണ് ഒരുമിച്ച് വരുന്ന കൂട്ടത്തിൽ. തമ്പുരാന്റെ കാൽ അവിടെ ചവിട്ടി അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത പിന്നെ ചവിട്ടുന്നത് ബസ്രായിലാണ്. ചരിത്രത്തിൽ ഇതുവരെ ബസ്ര എന്ന് പറയുന്ന സ്ഥലത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ കയറുന്നു. ഇറാഖിലാണ് ബസ്ര. ബസ്രായി നമ്മുടെ തറവാട്ട് വീട് അതിന്റെ തൊട്ടടുത്ത് അതിനകത്താണ് ചവിട്ടുന്നത്. സ്വന്തം കണ്ടുപിടിച്ച് അറിഞ്ഞില്ലേ? ഇല്ല എന്റെ ദൈവമേ, ഏതെന്തോട്ടം കണ്ടുപിടിച്ചത് വർഷങ്ങളായി. ഏതെന്തോട്ടം എന്ന് പറയുന്നത് ഭൂമിക്കടിയിലേക്ക് താണു പോയിരിക്കുക. ആ ഭൂമിക്കടിയിലേക്ക് എന്റെ വൃക്ഷങ്ങളോടുകൂടി താണു പോയിരുന്ന SK 31 നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. SK 31 എഴുതിയിട്ടുണ്ട് താഴേക്ക് താണു പോയി. എന്റെ മോളിൽ സം ഏരിയായിട്ട് വെറും വേസ്റ്റ് ലാൻഡ് പോലെ കിടക്കുക. അതിലേക്ക് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് വെള്ളം വരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ കൈവശിക്കുന്ന ബൈബിൾ എന്നിട്ട് 1 മിനിറ്റ് അത് ഇതാണ് ഞാൻ പ്രസംഗത്തിൽ കാണിച്ചത്. അപ്പൊ ഈ രണ്ട് നദികളിൽ നിന്നും വരുന്ന കൈവഴികളായിട്ട് വരുന്നതാണ് പീശോൻ, ഗീഹോൻ, ഹിദേക്കൽ, ഫ്രാത്ത്. ഹിദേക്കൽ എന്ന് പറയുന്നതാണ് ടൈഗ്രീസ്. ആ ടൈഗ്രീസിൽ നിന്ന് വന്ന ഒരു ചെറിയ ബ്രാഞ്ചിലെ ഉദ്യോഗ ഇതിനകത്ത് ഒരു ബ്രാഞ്ചും ഇതിനകത്തൊരു ബ്രാഞ്ചും കൂടെ ഇതിനകത്തോടെ വന്ന് വീഴുന്നു. 4 ബ്രാഞ്ച് ഇതിനകത്ത് വന്ന ഏദൻ തോട്ടത്തെ പരിപുഷ്ടമാക്കി വാട്ടർ സപ്ലൈ കൊടുത്തിരുന്നതിനെ സദ്ദാം ഹുസൈൻ പ്രസിഡന്റ് ഒരു കാര്യം ചെയ്തു. മുഴുവനും അദ്ദേഹത്തെ പാർക്കുന്ന കുറച്ച് വിശ്വാസികളുണ്ട്, അവരുടെ അവരുടെ വാശിയുള്ള മുഴുവൻ ഡാം കെട്ടി ബ്ലോക്ക് ചെയ്തു. വെള്ളമില്ലാതെ ഡെസേർട്ടാക്കി തീർക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അത് മുഴുവൻ വ്യക്തമാക്കിയുണ്ട് മലയാളത്തിൽ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജൂലൈ 25 മനോരമ പത്രം നിങ്ങൾ വായിച്ചു നോക്കണം. ഏതൻ തോട്ടത്തിന്റെ റിപ്പയറിംഗും ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നതിനുള്ള സകല കാര്യപരിപാടിയും ഐക്യരാഷ്ട്ര സമിതി ഏറ്റെടുത്തു. ഏതൻ തോട്ടത്തെ മനുഷ്യന്റെ ആദ്യത്തെ വീടാണെന്ന് ഐക്യരാഷ്ട്ര സമിതി ഏറ്റെടുത്തെങ്കിൽ ഈ പുസ്തകം രക്ഷപ്പെട്ടു. സ്വതന്ത്രം അല്ല, ചുമ്മാ ഇരിക്കരുത്. ഇനി അങ്ങനെ ഒരു 10-20 കാര്യങ്ങൾ ഇപ്പൊ പറയാറുണ്ട്, പക്ഷെ നേരമില്ലാത്തോണ്ട് അവിടെ കിടക്കുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. തമ്പുരാൻ ചവിട്ടുന്നത് ഏതോമിലാണെങ്കിൽ ചുഴലിക്കൊടുങ്കാറ്റിൽ തമ്പുരാൻ കാറ്റുകളെ ദൂതന്മാരായി സംഭരിച്ചുകൊണ്ട് അവരും കൂടെ ചേർത്ത് വരുന്ന കൂട്ടത്തിൽ ചവിട്ടുന്നത് ഇറാഖിലെ ബസ്ര സിറ്റിയാണ്. ബസ്ര തകർത്തു സ്വതന്ത്രം. അത് അതിന് വേണ്ടിയുള്ള ഭയമാണ് ഈ ദിവസങ്ങളിൽ ഈ ബഹളമെല്ലാം ഉണ്ടാക്കുന്നത്. ഒന്നും വിഷമിക്കണ്ട, നമ്മൾ അതാരും ഇവിടെ കാണുകയില്ല. നമ്മളും കൂടി ആ കൂടെ ഉണ്ട്. എനിക്ക് ഇറാഖിൽ പോയാൽ വലിയ ആഗ്രഹമുണ്ട്. ഞാൻ മുമ്പ് പോലെ ആഗ്രഹിക്കുന്നതാ പോകാൻ ഒക്കാതിരിക്കുക. പിന്നെ പോയിട്ട് ഇപ്പൊ വിനോദത്തിന്റെ കാരണം തിരിച്ച് നമ്പറാലൂടെ ഇങ്ങോട്ട് വരുമ്പോ നമ്മളും കൂടെ അങ്ങോട്ട് പോയി കണ്ടുകയും പോരാ. അത് കഴിഞ്ഞ് അടുത്ത് ചവിട്ടുന്നത് ഒലിവുമലയിലാണ്, കിഴക്കുള്ള ഒലിവുമലയിൽ. അതിന്റെ മുകളിൽ മണിക്കൂറുകൾ തീർക്കാൻ ഇഷ്ടത്താം ചെയ്യുമോ സ്വതന്ത്രം പറഞ്ഞു. എനിക്കറിയാം എന്റെ കർത്താവ് കാല് കുത്തുന്ന സ്ഥലമാണ്. കിടക്കുള്ള ഒലിയും വരാ രണ്ടായി പൊട്ടി മുറിഞ്ഞു മാറിപ്പോകും. വലിയൊരു താഴ്വര ഉണ്ടായി വരും. യഹോവയായ കർത്താവും അവനോടുകൂടെ സകല വിശുദ്ധന്മാരും വരുമെന്ന് സക്കരയ 14 എഴുതി വെക്കാം. സക്കരയ 14 നിന്ന് വീട്ടിൽ പോയി വായിച്ചു. ഇന്ന് രാത്രി ഉറങ്ങണ്ട, ഇന്ന് രാത്രി മുഴുവൻ വായിച്ചു 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 വായിച്ച് എസ്കറ്റോളജി കൊണ്ട് പഠിക്കും. അങ്ങനെ ഒരു ഗൗരവം സ്തോത്രം. അങ്ങനെ കർത്താവ് കാലുകുത്തി ഭൂമിയുടെ ആധിപത്യം ഏറ്റെടുത്തു. ഭൂമിയുടെ ആധിപത്യം ഏറ്റെടുത്തു. അടുത്തത് 10th ലെസൺ മിലേനിയം. സ്തോത്രം സ്തോത്രം. എന്താ ലെസൺ? സഹസ്രാബ്ദ യുഗം. നല്ല കർത്തായി കർത്താവിന്റെ വരവാ 9 മടങ്ങി വരവ്. മടങ്ങി അങ്ങനെയാ പറഞ്ഞത്, സോറി, മടങ്ങി വരവാണ് കർത്താവിന്റെ മടങ്ങി വരവാണ് 9. The appearance, the coming of the Lord, the second coming, രണ്ടാം വരവ് ഞാൻ സഹിക്കുക, സഹിക്കുന്നെങ്കിൽ എത്തിക്കുക, തിരിച്ചതല്ലത് തല്ലിയാൽ വാഴ്ച അവസാനിക്കും. മനസ്സിലായോ? കുടുംബസേട്ടത്തെ കടന്നു കൊണ്ടുവരേക്കരുത്. രാജാവിന്റെ കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത് കേട്ടോ. കൊച്ചുമീടി വരിച്ചുള്ള കൃപകളയരുത്. രാജാവിന്റെ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നത്, രാജാവിന്റെ കുടുംബത്തില രാജകല വേണം. രാജകല നഷ്ടപ്പെടുന്ന ഒറ്റ ആക്ടിവിറ്റിക്ക് അത് വിശ്വാസി പോയിപ്പോയത് എന്തുകൊണ്ട്? സഹിക്കുന്നെങ്കിൽ ആരുടെ കൂടെ? രാജാധിരാജാവും കർത്താധി കർത്താവും വാഴുന്ന കിങ്ഡം ഏജ് ആണ്. That is the millennium, eternal kingdom of Christ. അത് നമ്മൾ തിങ്കളഞ്ഞ് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. അവൻ സഹസ്രാബ്ദം എത്രാമത്തേതാ? 10. ഇത് നടക്കുമ്പോൾ ഈ പൈശാചിക ദുരന്തത്തെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുക. ഭൂമിയുടെ ഏറ്റവും റൗണ്ടായിരിക്കുന്ന ഭൂമിയുടെ കേന്ദ്രത്തിലെ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടത്തിനകത്ത് മഹാസർപ്പ മൃഗം കള്ളപ്രവാചകൻ മൂവരും. അതിന് 19 അധ്യായത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് വായിച്ചാൽ ചോട്ടാ നേതാക്കന്മാർ രണ്ടിനെയും പിടിച്ചിട്ടു. 20 അധ്യായത്തിന്റെ ആദ്യം 4 വാക്യം വായിച്ചാൽ മഹാസർപ്പത്തെയും കസ്റ്റഡി ഇട്ടു. മൊത്തം ഒരു 3 പേരും 1000 വർഷം കസ്റ്റഡി ചേർന്ന ശേഷം മഹാസർപ്പത്തെ മാത്രം 1000 ആണ്ട് കഴിയുമ്പോൾ അഴിച്ചു വിടും. 5th മുതൽ വായിച്ചു 20 വെളിപ്പാട് 25 മുതൽ വായിച്ചാൽ ക്ലിയറായിട്ട് മനസ്സിലാവും. സ്തോത്രം. 5 മുതൽ 10 വരെ വായിച്ചാൽ ഇവനെ അഴിച്ചുവിടുമ്പോൾ ഭൂലോകത്തിലങ്ങളുടെ സകല മനുഷ്യരെയും ദൈവത്തിന് ക്രിസ്തുവിനും എതിരായിട്ട് ഇളക്കി വിട്ടുകൊണ്ട് ഇവനെ ഒരാളെ വിട്ടുള്ള 2 പേരെ കണ്ണടി പിന്നെയും കിടക്കുക. മൃഗവും കള്ളപ്രവാചകനും വിട്ടില്ല, വിമുക്തരായില്ല. മഹാസർപ്പം മാത്രമാണ് പുറത്തു വന്നത്, അല്ലെങ്കിൽ സാത്താൻ. അയാൾക്ക് ഒരു നാണക്കേട് പോലുണ്ട്. കാരണം ഞങ്ങൾ 3 പേരായിരുന്നു, ഇപ്പോഴും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുള്ളിക്ക് ഒരു മനപ്രയാസം. അതിനെ പെട്ടെന്ന് ഓടി നടന്ന് 2 മിടുക്കന്മാരെ കൊണ്ട് തന്റെ കൂടെ ചേർത്തു. അല്ല, ഗോഗും. ഇപ്പൊ എത്ര പേരുണ്ട്? ഹം തീൻ ഹേ. ഞങ്ങൾ 3 പേരുണ്ടെന്ന് പറഞ്ഞ് ഇവര് 3 പേരെ പതുക്കെ പരിപാടി ആരംഭിക്കുക. ലോകം മുഴുവനും ദൈവത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തി. എവറി ഹ്യൂമൻ ബീങ് ഇത്രയും കാര്യവും ഇത്രയും നാളെ ദുഃഖമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചിരുന്ന മിടുക്കന്മാരെല്ലാം ഇവന്റെ പക്ഷം ചെയ്തു. സേറ്റൻ ഇല്ലാത്ത കാലമായിരുന്നത് കൊണ്ടാ സേറ്റനെ വേണ്ടെന്ന് വെച്ചത്. സേറ്റൻ വന്നപ്പോൾ അവന്റെ കസ്റ്റഡിയിൽ കൂടിയാണ് മനുഷ്യ വർഗം. അത് മനുഷ്യന്റെ ദുരന്ത നാടകമാണ്. സ്വത്രം മനസ്സിലായോ? അങ്ങനെ യെരുശലേമിനെ പിടിച്ചെടുക്കുവാൻ നിങ്ങൾ നോക്കിയാൽ എളുപ്പം നോക്കിയേ, അത് മാത്രം നോക്കിയേ. 20th ഞാൻ പറഞ്ഞ വാക്യം നോക്കിയേ, 9th ആകാശത്തു നിന്ന് എന്താ ഇറങ്ങി? അങ്ങനെ ഇറങ്ങുമോ? ആകാശം തീ ഇറങ്ങുമോ? നിങ്ങൾ പറഞ്ഞോ, എവിടെ കണ്ടു? അവന്റെ കാലത്ത് ഇറങ്ങി. വേറെ ഉണ്ടോ? വേറെ ഇറങ്ങിയിട്ടുണ്ടോ? പല ഒക്കേഷനിലുണ്ട്. വേറെ ഗോരേബിൽ ഇറങ്ങി, പക്ഷെ നശിപ്പിക്കുവാനായിട്ട് ഇറങ്ങിയത് രക്ഷ്യ രക്ഷ്യ സോദോം ഗൊമോറ സോദോം ഗൊമോറ അഥവാ സെബോയിൻ നാല് ഗ്രാമങ്ങളാ പോയത്. ഓ ഞാൻ അതിനകത്ത് വെള്ളത്തിൽ കൂടി കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം കോരി നാട് കുഴിച്ചു നോക്കി, എന്റെ തമ്പുരാനെ ഡെഡ് സീ വാട്ടർ, അയ്യോ എന്തൊരു അരുചിയാണെന്ന് അറിയാമോ, ഭയങ്കര കട്ടിയുള്ള ഡെൻസിറ്റി ഉള്ള വെള്ളം. 1963 ഞാൻ ചെറു ബാല ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ ഡെഡ് സീൽ ഇറങ്ങി, ഞാൻ കൈ കൊണ്ട് കോരി വാരൊഴിച്ചു തുപ്പിപ്പോയി തന്നെ വാ കഴിച്ചു പോയി. ദൈവത്തിന്റെ ഇടയ്ക്ക് അവിടുന്ന് തീ ഇറങ്ങിയത് എങ്ങനെ സാധിക്കും തീ ഇറങ്ങുവാൻ? അതിന് വേറെ എന്തും പറയേണ്ട കാര്യമൊന്നുമില്ല, എളുപ്പം മനസ്സിലാക്കാം. ഈ ഭൂമിയെ ചുറ്റി പുറപ്പിച്ചിരിക്കുന്നത് നാല് പാളികളാ, നാല് പാളികളാ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഈ രണ്ടെണ്ണം ഇടയ്ക്കത്തെ രണ്ടെണ്ണം ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ, അതിനാണ് ഓസോൺ പാളി എന്ന് പറയുന്നത്. ഓസോൺ ലെയർ ഉണ്ടോ, അത് അത് അധികവും ഓക്സിജൻ കണങ്ങളാ, ഓക്സിജനാണ് അതിനകത്ത് അധികവും, ഏറെ പകുതിയിലധികം ഓക്സിജൻ ചേർന്നതാണ് ഓസോൺ പാളി. ആ ഓസോൺ പാളി നാലെണ്ണം ആയിട്ട് ഒന്നിച്ചു അഞ്ചെണ്ണം ഉണ്ട്, ചിലപ്പോ നാല് പോലെ ഇരിക്കും, ചില സന്ദർഭങ്ങളിൽ നാലെന്നും അഞ്ചെന്നും ഒക്കെ സയന്റിസ്റ്റുകൾ പറയുന്നത്. അതിനാണ് ആകാശം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്ന് നമ്മൾ പറയുന്നത്. സ്വതം ആകാശം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇതും അഞ്ചും കൂടെ ചേരുന്നതാണ്. കർത്താവിന്റെ ദിവസമോ കള്ളവരെ പോലെ വരും, നന്നേ ആകാശം കൊടുപ്പുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയന്റെ പണികളും. എങ്ങനെ ഈ പുതപ്പുള്ള ഏകദേശം 1000 കിലോമീറ്റർ തിക്നസ്സിൽ നിൽക്കുകയായി പുറപ്പിതിനെ പുറപ്പിച്ച് എന്റെ ദൈവമായ ദൈവത്തിന്റെ സ്നേഹം സ്വതം നല്ലൊരു ഭൂമി തന്നുകൊണ്ട് സ്വതന്ത്രം ചെയ്താലും നീ കണ്ടാത്തതുകൊണ്ട് സ്വതം നീ അവിടുന്ന് ഓടി പോ, നീ ഇവിടുന്ന് പോകോളം, നീ ഇറങ്ങുകയുള്ള നിരോധനോട് പറഞ്ഞു നമ്മൾ ഇവിടുന്ന് മാറുമോന്നും. എന്നിട്ട് എങ്ങനെയാ തീ ഇറങ്ങുന്നത്? 2000 പരം ഡിഗ്രി ഫാരൻഹീറ്റിൽ കത്തിക്കൊണ്ട് നിൽക്കുകയാണ് സൂര്യഭഗവാൻ. സൂര്യഭഗവാൻ മൂപ്പരാജിങ്ങനെ അവിടെ നോക്കി നിൽക്കുകയാണോ? പക്ഷെ ഈ പുതപ്പ് കൊണ്ട് അതിനകത്തോടെ അരിച്ചിവിടെ വരുമ്പോൾ ജാഗ്രതയില്ല നമ്മുടെ സ്വതം. ഈ പുതപ്പിനകത്തൂടെ 1000 കിലോമീറ്റർ തിക്നെസ്സിലുള്ള വായു മണ്ഡലത്തിലൂടെ അരിച്ചാണ് സൂര്യരശ്മി ഭൂമിയിൽ വരുന്നത്. അൾട്രാ വയലറ്റ് ആയി വരുന്നത്. എന്താ വരുന്നത്? അൾട്രാ വയലറ്റ്. നിങ്ങൾ സയൻസ് മാഗസിൻസ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക വായിച്ചു നോക്കെ, അൾട്രാ വയലറ്റ് റേസ് ആർ കമിങ് ഈ ഭൂമിയിലേക്ക്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇതില് ഈ അരിപ്പ അരിക്കുന്ന ഈ ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ, ഈ അഞ്ചെണ്ണം, അതാണ് വായുമണ്ഡലം. കഥാവിന്റെ ദിവസമോ ആകാശം കൊടുമുടക്കത്തോട് അങ്ങനെ ഓടി മാറുമ്പോൾ ഭൂമി നഗ്നമാകും. ഒരു സെക്കൻഡ് കൊണ്ട് സൂര്യന്റെ ചൂട് കൊണ്ട് ഭൂമി വെന്തുപോകും. പിടികിട്ടിയോ? സയന്റിസ്റ്റുകളെല്ലാം സമ്മതിച്ചു കഥ. ഞങ്ങളൊക്കെ ആദ്യം പ്രസംഗിക്കുമ്പോൾ കളിയാക്കി പോയിരുന്നു. ഞാൻ പത്തളം കോളേജിന്റെ പഠിക്കൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു. ഇങ്ങനെ കത്തുമെന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു കോളേജ് കുമാരൻ അപ്പുറത്ത് മാനത്തിരി കുമാരിമാർ, ഇപ്പുറത്തും കുമാരന്മാർ, അപ്പുറത്തും ബസ് കാത്തിരിക്കുക, ഈ പ്രസംഗം കേട്ടോണ്ട് ജവന്റെ ഇങ്ങനെ കാണും. എനിക്ക് ഏതാണ്ടാണ്, എനിക്കൊന്നുമല്ല, മനസ്സിലായോ? ഞാൻ പറഞ്ഞ ശരിയാണെന്ന് ഇന്ന് സയന്റിസ്റ്റ് സമ്മതിക്കും. അമേരിക്കൻ ശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ ഈ ബ്ലാങ്കറ്റ് ഓടി മാറിയാൽ കത്തെന്ന് തന്നെ. 2 പത്രോസ് 3:10 എഴുതിയിരിക്കുന്ന കഥാവിന്റെ ദിവസമോ കടലെ പോലെ വരും, അന്ന് ആകാശം മൂലപദാർത്ഥങ്ങളിൽ കത്തിയഴിയും, ഭൂമി അതിന്റെ പണികളും. അതാണ് ഫയർ ഓൺ എർത്ത്. ഫയർ ഓൺ എർത്ത് അതാണ്. എത്ര പോയില്ല പത്തായിരം വായിച്ച 11 വായിച്ച. അത് കഴിയുമ്പോൾ ഇവനെ കസ്റ്റഡിയിൽ പിടിച്ചിട്ട് കാര്യം അതെ ഇവനെ കസ്റ്റഡിയിലോട്ട് പിടിച്ച ഇട്ടിട്ടാണ് 1000 വായിച്ച. അത് കഴിഞ്ഞ് ഇവനെ അഴിച്ചുവിടും. അവൻ ചെന്നിട്ട് ഹർമ്മ ബാറ്റിൽ ഓഫ് ഗോഗ് മാഗോഗ് യുദ്ധമാണ് 11 എന്ന് എഴുതിക്കാൻ. ഗോഗ് മാഗോഗ് യുദ്ധം 11 പോയിട്ട് ഓക്കെ, പതിനൊന്നാം പോയിന്റ് ഗോഗമാഗോഗ് യുദ്ധം. പന്ത്രണ്ടാമത്തെ പോയിന്റ് ഇവരെ 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 തീ ഇടുക, ഭൂമിയിൽ തീ വരിക, ഫയർ ഓൺ എർത്ത്, അതാണ് ഫയർ ഓൺ എർത്ത്, അതാണ് പന്ത്രണ്ടാം പോയിന്റ്. തീ ചുടപ്പെടുക, അഗ്നിഗോളം, ഭൂമിയിൽ അഗ്നിഗോളമായിട്ട് മാറുക. ഒന്നിച്ചും പറഞ്ഞെങ്കിലും തരംതിരിക്കുന്ന ഇപ്പോഴാണ് ഭൂമിയിൽ തീ വീഴുന്നതാണ് പന്ത്രണ്ടാമത്തെ പോയിന്റ്. ആ തീ അണഞ്ഞു കഴിയുമ്പോൾ പതിനൊന്നാം വാക്യം പോലെ നിൽക്കട്ടെ, ഞാൻ വലിയൊരു വെള്ളസിംഹാസന ന്യായാസനം ഓക്കെ, അവിടെയാണ് ദുഷ്ടനെ വിജയിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, മുഴുവൻ മിടുക്കന്മാരും ദൈവകോടതി ഒപ്പിച്ചെന്ന് നിൽക്കേണ്ടി വരും. നാസറും സീസറും എല്ലാം നിൽക്കും, രക്ഷിക്കപ്പെട്ടിട്ട് വിടാത്ത മുഴുവൻ പേരും നിൽക്കും. ദുഷ്ടന്മാർ മൊത്തം നിൽക്കും, കായി മുതൽ നിൽക്കും, ആദാം മുതൽ നിൽക്കേണ്ടി വരും. മുടുക്കന്മാരെല്ലാം വെള്ളസിംഹാസനം, മൈക്രോ ജഡ്ജ്മെന്റ്. ഞാൻ വലിയൊരു വെള്ളസിംഹാസനം അതിലൊരുത്തൻ ഇരിക്കുന്നത് കണ്ടു, അവന്റെ പിന്നെ ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം, മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതി നിൽക്കുകയാണ് മനുഷ്യ മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത, അതാണ് അവരെല്ലാവരെയും മരണത്തെയും പാതാളത്തെയും തീപ്പയ്യും തള്ളിയിട്ട് തീപ്പയ്യുക. രണ്ടാമത്തെ മരണം ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പയ്യുകയും തള്ളിയിടും. ഈ ഭൂമിക്കകത്തെ തീകുണ്ടത്തിലേക്ക് ദുഷ്ടനെ തള്ളും, പിശാചിനോടൊപ്പം അവരോടുകൂടെ നിത്യത. പതിനാലാമത്തെ പോയിന്റ് പുതിയ ആകാശം, പുതിയ ഭൂമി. 21-ാം അധ്യായത്തിൽ നമ്മൾ വന്നു, ദ ന്യൂ ഹെവൻ ആൻഡ് ദ ന്യൂ എർത്ത്, ട്ടോ, അതാണ് 14-ാമത്തെ പോയിന്റ്. ഓക്കെ, അതിനെ കുറിച്ച് തിരുവചനത്തിൽ ധാരാളം എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും നേരം ഇത് സമയം തീരുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് പുതിയ ആകാശം, പുതിയ ഭൂമി വന്നു കഴിയുമ്പോൾ പുതിയ യെരുശലേം. പ്രൈസ് ദി ലോർഡ്, ദൈവസന്നിധിയിൽ നിന്നോട് ഇറങ്ങി വരുന്നത് എന്തുവാ പുതിയ യെരുശലേം. ഈ പുതിയ യെരുശലേം ഇതിനു മുമ്പ് ഇറങ്ങി വന്നിട്ടുണ്ടോ? ഐ ഗോ ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു എന്നല്ലേ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ തിരുത്തേണ്ടത്, പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ. അങ്ങനെ വരുന്ന കർത്താവ് കാഹളത്രിയോട് ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ മേഘമണ്ഡലങ്ങളിൽ വരെ ഈ സിറ്റിയും കൊണ്ടാണ് വരുന്നത്. ഈ സിറ്റിയും കൊണ്ട് വന്നിട്ടാണ് പറയുന്നത്, ഇവിടെ കയറി, ഇവിടെ കയറി പറഞ്ഞാൽ നിങ്ങളെ അറിവോട്ട് എന്നെ നിങ്ങളെ അതിനകത്തോട്ട് ആനയിച്ചിരുത്തിയിട്ട് സിറ്റിയും കർത്താവും വിശുദ്ധന്മാരോട് ഒന്നിച്ചു പോകുക. സ്വന്തം സ്വന്തം പിന്നെ നമ്മൾ അങ്ങോട്ടിയോട് പോകുന്നതിനൊന്ന് വേറെ കാലമൊന്നും വെച്ച ഉഗ്ര പരിപാടിയായിരിക്കും. സ്വന്തം സ്വന്തം ഏറ്റവും ഒഴിക്കണ്ട, നല്ല സുന്ദര പരിപാടി ചെന്ന് ചാടി ചൊവ്വെ ജീവിച്ചാൽ, ഇല്ലെങ്കിൽ തീക്കുണ്ടത്തിൽ കിടക്കും. എന്താ പറഞ്ഞ തീക്കുണ്ടം മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം, ആ പുതിയ ഇറങ്ങി വരിക, അതിന്റെ ബ്യൂട്ടി പറഞ്ഞ് വർണ്ണിച്ചു തീരുമ്പോൾ പുസ്തകം തീർന്നു. അശുദ്ധമായ ഒന്നും അതിൽ കടക്കുകയില്ല. കഴിഞ്ഞ നമ്മൾ ചർച്ച ചെയ്തത് ആ പുതിയ ഋഷുലേമാണ്. 22-ാം അധ്യായത്തിന്റെ 1-5
നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പടങ്ങുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്, അത് 12 വിധം ഫലം കായ്ച്ചു, മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന് ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു.
രോഗശാന്തി ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് ജാതികളുടെ ആരോഗ്യത്തിന് ഉതകുന്നു. അവിടെ രോഗമൊന്നുമില്ല, ജാതി വരെ ആരോഗ്യത്തിന്. മനസ്സിലായോ? ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ദൈവം മുടക്കിയിരുന്നത് ഒറ്റ ഒരു വൃക്ഷമല്ലേ, അല്ലേ? ഏതാ? അറിവിന്റെ വൃക്ഷഫലം. അതിന് ഹിറ്റ്ലറിനെ പറഞ്ഞു, അതിനു മുമ്പ് അവൻ ഇന്നെന്നാണ് പണ്ഡിത അഭിപ്രായം. മറ്റത് ഏത്? ജീവന്റെ വൃക്ഷം. ചുരുക്കി പറഞ്ഞാൽ കുറെ നാൾ നിന്നതിന്റെ ഫലം 10 തലമുറയ്ക്ക് ദീർഘായുസ് കിട്ടും. എന്റെ ദൈവം അപ്പന്റെ മക്കൾക്ക് എന്താ ഇയാൾ ഭാവിയാണെങ്കിൽ മക്കൾക്ക് ജീവിക്കാതെ ജീവന്റെ വൃക്ഷം ഇവളെനിക്ക് നിങ്ങൾക്ക് മിച്ചം ഇഷ്ടം പോലെ തിന്നുവാൻ ജീവവൃക്ഷഫലമാണ് അവിടെ കിടക്കുന്നത്.
യാതൊരു ശാപവും ഇനി
ഉണ്ടാകില്ല.
ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകില്ല.
ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്.
ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. അവർ എന്നും
പതിനാറാമത്തെ പോയിന്റ് നിത്യത. നിങ്ങൾ നിത്യത സ്വന്തം എവിടെ ഇരിക്കുന്നത് നമ്മള് പറഞ്ഞേ എന്നേക്കും പറഞ്ഞാൽ നിത്യത എവർലാസ്റ്റി. നിങ്ങളും ഞാനും നിത്യതയിൽ ദൈവത്തോടു കൂടെ എന്നേക്കുമായിരിക്കും. വിശപ്പും ദാഹവുമില്ലാത്ത നിത്യത ഇച്ഛകൾ ചെയ്യും. സ്വന്തം മനസ്സ് കുളിർന്ന് നല്ലവർന്ന് ശരിയായെന്ന് വിശ്വസിക്കുന്നു. സ്വന്തം അങ്ങനെയാണെങ്കിൽ നല്ല സ്വന്തം എന്ന് പറയാം. ഇപ്പോഴാണെങ്കിൽ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായല്ലേ. ഇത്രയും പോയിന്റ് കൂടെ പഠിപ്പിക്കുന്നതാണ് സിസ്റ്റർ ബിയോളജി. അത് പതിനാലാമത്തേതിന്റെ കാര്യം മാത്രമേ ഞാൻ ഇച്ചിരി പറഞ്ഞുള്ളൂ. മറ്റേ ഇതെല്ലാം കൂടെ പറയണമെങ്കിൽ ഈ പതിനാലെണ്ണം കൂടെ പഠിക്കണമെങ്കിൽ 14 വർഷം വേണം. അതൊക്കെ നമ്മൾ ഇവിടെ സ്പോൺസർ ചെയ്യാവോ എന്നാ ഇല്ലെങ്കിൽ ആ പുസ്തകത്തിലെ ഓരോന്ന് നിങ്ങൾ വാങ്ങിക്കുക. ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, നിഷ്കളങ്കമായിട്ട് ആവശ്യപ്പെടുന്നു. അതിന് വലിയ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് വില കുറച്ച് കിട്ടുമോന്നൊന്നും ചോദിച്ചേ പോയത്. മലയാളികൾക്ക് അങ്ങനെയുണ്ട് എന്നോട് ചോദിക്കും. വലിയ കാശ് പാർട്ടികളാണ്. അടുത്ത സാറേ ഞങ്ങളപ്പോഴേ അവിടെ പോയിട്ട് വന്നാ ഞങ്ങൾക്ക് ഇൻഡക്ഷൻ വല്ലോ ഇഞ്ചി പോയി ചുബ്രപ്പോ നിങ്ങളതിന്റെ നിർദക്ഷണം ചോദിക്ക് മാത്രം 490 രൂപ അതിന്റെ വില. നിങ്ങളൊരു 1000 രൂപ കൊടുത്താ വാങ്ങിക്കുന്നത്. അങ്ങനെ കൊടുക്കണം. അവരത് കൊണ്ടാക്കി അച്ചടിച്ച് ഞാനല്ല, എനിക്ക് അച്ചടിക്കാനുള്ള കഴിവത്തില്ല, എന്നോട് കഴിവില്ല. ഇനിയിപ്പോൾ ദൈവം അനുവദിച്ച 6 വോളിയം ഹോൾ ബൈബിളിന്റെ അതേ വലിപ്പമുള്ള 6 വോളിയം കർത്താവിനെ കാണിച്ചിട്ടുണ്ട്. ഞാനൊരു പണ്ഡിതനല്ല, ഒരു ഗ്രീക്ക് സ്കോളറല്ല, ഹീബ്രൂ സ്കോളർ. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ അടുത്ത പുസ്തകം വലുതായിട്ട് ഇറങ്ങണമെന്ന്. അതിന്റെ വർക്ക് നടക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കും, നിശ്ചയമായിട്ട് പ്രാർത്ഥിക്കും, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. അത് നടപ്പിൽ വരാൻ വളരെ വിധിയാണ്. കാരണം ബാങ്ക് ബാലൻസ് ഇല്ലാത്ത എന്നെ കൊണ്ട് അതിനുള്ള കഴിവത്ത് ഇല്ല. ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം അതിന്റെ വഴി ഒരുക്കുമ്പോഴാണ് ഫ്രണ്ട് ചെയ്യുന്നത്. ഓർമ്മയിരിക്കണം, നമ്മൾ നിത്യതയോട് അടുത്തു. സ്വാഗതം, നമ്മൾ നിത്യതയിൽ അടുക്കലെത്തിക്കഴിഞ്ഞു. അങ്ങനെയൊന്നും അനുദിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം അനൗൺസ് ചെയ്ത പോലെ ഹൗ ടു സ്റ്റഡി ബൈബിൾ എന്ന് പഠിപ്പിക്കാറുള്ള നേരെ പിന്നെ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് ഇരിക്കാമെങ്കിൽ അത് ഞാൻ എടുത്ത അവസാനം. അതിപ്പോ ഓളം കണ്ടെണ്ണിക്ക് നിർത്തിയാൽ മതി. ഓക്കെ, അപ്പോ തിയോളജി പഠിച്ചു കഴിഞ്ഞു. തിയോളജി പഠിച്ചു കഴിഞ്ഞു. ഇനി ഹൗ ടു സ്റ്റഡി ബൈബിൾ എന്നുള്ളതിന് രണ്ട് കുറച്ച് പോയിന്റ് ഉണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സിപ്പിക്ക് ആയിട്ട് നിങ്ങൾ പലരും ഇവിടെ ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങോട്ട് കയറി ഈ ബുക്ക് സ്റ്റോളിൽ കയറി കയറാത്ത ചുമ്മാ ഇരിക്കുള്ള അവരുടെ ബുക്ക് സ്റ്റോളിൽ കൊണ്ട് തന്നെ. ഒന്നാമത് ബുക്ക് സ്റ്റോൾ കഴിഞ്ഞ ദിവസം ഞാൻ തോംസൺ ചെയിൻ റഫറൻസ് ബൈബിളും ഡേക്സ് ബൈബിളും വാങ്ങിച്ചു. ഇവിടെ സഹപ്രവർത്തകർ കണ്ടാവ് ക്ലാസ്സിന് വേണ്ടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം വാങ്ങിച്ചു. വായിച്ചപ്പോഴല്ലേ അദ്ദേഹത്തിന് സന്തോഷം വന്നത്. മനസ്സിലാക്കണം, യു ഹാവ് ടു സ്പെൻഡ് സം മണി ഫോർ ബുക്സ്. ഒരിക്കലും ഗുഡ് ന്യൂസ് ബൈബിളും NIV ബൈബിളും RSV ബൈബിളും കുഞ്ഞുങ്ങൾ കൊടുക്കരുത്. യു ആർ സ്പോയിലിംഗ് യുവർ ചിൽഡ്രൻ. ഇച്ചിരമ്മ ഞാൻ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ അവരുടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഈ വരിക്കാർ ഇത് തന്നെ നോക്കിയത് ചിലരെ ഇതിലെ കോപ്പി When you get into the study, ആ സ്റ്റഡിയിലേക്ക് വരുമ്പോൾ അതിനകത്ത് ചില മെയിൻ ഇഷ്യൂ പോയിന്റുകളുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചില പ്രശ്നമുണ്ട്. നമ്പർ വൺ, എങ്ങനെ പഠിക്കണം? ഹൗ ടു സ്റ്റഡി ബൈബിൾ എന്ന പോയിന്റ് നമ്പർ വൺ, റീഡ് ദ ഹോൾ ബൈബിൾ. ഒന്നാമത്തെ പോയിന്റ്, റീഡ് ദി ഹോൾ ബൈബിൾ. ഇത്രയും നാളിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ മുഴുവൻ വായിച്ചു തീർന്നുള്ള കഴിയുന്നതാണ്. ഇത്ര പേരേ ഉള്ളൂ ബാക്കിയുള്ള മുഴുവൻ വായിക്കാൻ സാധിച്ചത്. ആരും പ്രശ്രമിക്കില്ല. അങ്ങനെ ഒരാൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് അവർ ചെയ്യാഞ്ഞത്. ഇന്ന് മുതൽ എനിക്ക് ഞാൻ വരുന്നതിന് മുമ്പായിട്ട് വായിച്ചു തീർന്നിരിക്കും. അങ്ങനെ തീർന്നില്ലെങ്കിൽ അവർ മാർക്ക് കുറഞ്ഞു പോകും. ഓക്കെ, ബൈബിൾ കോളേജല്ലേ, അങ്ങനെ വേണമല്ലേ. ബി വെരി കെയർഫുൾ. ഓക്കെ, പറയാം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഹോൾ ബൈബിൾ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ കിട്ടുന്നതിന് തുല്യമായ ഒരു അറിവ് വേറെ ഒരു പണ്ടനെ കൊണ്ട് കിട്ടില്ല. 17 ദിവസം കൊണ്ട് എനിക്ക് സുവിശേഷത്തിനായുള്ള ദർശനവും പിടിയും കിട്ടിയ ദിവസങ്ങളിൽ രാത്രിയിൽ ഒട്ടും മെനക്കളാവാതെ ഇരുന്ന് ഞാൻ ദൈവവചനം വായിക്കുകയാണ്. ഞാൻ 17 ദിവസം കൊണ്ട് ഹോൾ 66 പുസ്തകവും വായിച്ചു തോന്നി. അന്ന് എനിക്ക് കിട്ടിയ അറിവുകളാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. അന്ന് അതാണ് ഏറ്റവും ബെസ്റ്റ് ബൈബിൾ സ്റ്റഡിയുടെ മീൻസ്. അവിടെ നിങ്ങൾ മനസ്സിലിരിക്കണം, മനസ്സിരുത്തി ഒരു പ്രാവശ്യം മലയാളത്തിൽ വായിക്കണം. അതിന്റെ കൂടെ കിങ് ജെയിംസ് വേർഷൻ കൂടെ വായിക്കണം. എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ യു കെൻ ഡു ഇറ്റ്, ഓർ യു കെൻ ആസ്ക്, ഓർ യു കെൻ ലുക്ക് അറ്റ് റഫർ ഇറ്റ് ദ കമന്ററി. നല്ല കമന്ററി നിങ്ങൾക്ക് വായിച്ചു നോക്കി കാര്യം മനസ്സിലായോ? ഓക്കെ, റീഡ് ദ ഹോൾ ബൈബിൾ ആണ് നമ്പർ വൺ. നമ്പർ ടു, മെമ്മറൈസ് ദ ടെക്സ്റ്റ്. വാക്യം മനഃപ്പാഠമാക്കുക. മെമ്മറൈസ് ദ ടെക്സ്റ്റ്. വാക്യം എന്ത് ചെയ്യണം? മനഃപ്പാഠമാക്കുക. എത്ര വാക്യം അറിയാം? എത്ര വാക്യം അറിയാം? വിശുദ്ധന്മാർക്കൊക്കെ പ്രായമുള്ളവരോട് പാസേഴ്സിനോട് ടീച്ചേഴ്സിനോട് വന്നാണ് ചോദിക്കുന്നത്. സാധാരണപ്പെട്ട വിശുദ്ധൊന്നും അല്ലാതെ ജോലിക്ക് മാത്രം പോകുന്ന വിശുദ്ധന്മാരുണ്ടല്ലോ, അവരോടാ ചോദ്യം. എത്ര വാക്യം അറിയാം? ഞാൻ തിരുവല്ലയിലെ ഷാലോം ഹോളിൽ നടന്ന ഒരു മീറ്റിംഗിൽ ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. പ്രസംഗം തീർന്നിറങ്ങി വന്നപ്പോൾ സ്നേഹിതൻ ഓടി വന്ന് പറഞ്ഞ്, സാറേ, സാറിന് ഇഷ്ടപ്പെട്ട ഒരാളിനെ കാണിച്ചത്, എനിക്ക് മനഃപ്പാഠം വാക്യം വായിക്കുന്ന പണി പറയുന്ന വലിയ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ പഠിച്ചു വെച്ചിട്ട് ഒത്തിരി വാക്യം പഠിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം ഏകദേശം മുഴുവൻ പറയാം, വെളിപാട് പുസ്തകം മുഴുവൻ ഏകദേശം പറയാം, യോഹന്നാന്റെ ലേഖനങ്ങൾ പറയാം, അതുപോലെ തന്നെ ചില സങ്കീർത്തനങ്ങൾ മുഴുവൻ പറയാം, എഫേസ് ലേഖനം മുഴുവൻ പറയാം. ഇങ്ങനെ എല്ലാം എന്റെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടായതുകൊണ്ട് ഞാൻ ചോദിച്ചു, ആ കൊച്ചിനോട് ചോദിച്ചു, ചെറുപ്പക്കാരാ കുഞ്ഞെ, ചെറുപ്പമല്ല, ഒരു 20-22 വയസ്സേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, കുഞ്ഞെ എത്ര വാക്യം അറിയാവും? എന്റെ ദൈവമേ, ഞാൻ ചെറുതായിരിക്കുന്നു, ഞാൻ സ്പീസ്ഡായിരിക്കുന്നു. പറയാ, റോമാലേഖനം 1:1 വായിക്കുന്നത് വെളിപ്പാടിന്റെ 22 അവസാനത്തെ വരെ മുഴുവൻ അറിയാം. അതിന്റെ കൂടെ 119 സങ്കീർത്തനം ഉൾപ്പെടെ 130 എന്ന അകത്താക്കി കഴിഞ്ഞു. രണ്ടു വർഷമേ ആയുള്ള യാക്കോബായ സഭയിൽ നിന്ന് ചെറുപ്പക്കാരൻ 2 വർഷത്തെ അധ്വാനമാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. വിളിക്കുന്നത് നിങ്ങൾ, ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് ആയിരിക്കരുത്. യു ലേൺ ദം ബൈ ഹാർട്ട്, മെമ്മറൈസ്. ഓക്കേ, എന്ത് ചെയ്യണം? രണ്ടാമത്തെ പോയിന്റ് മെമ്മറൈസ്. എന്തുമാത്രം മനഃപ്പാഠം പഠിക്കുമോ അതിൽ കൂടെ ആ കഥാവത്തിനോട് സംസാരിക്കും. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് പ്രത്യേക കമന്റ് കിട്ടാറുണ്ട്. ചില വാക്യങ്ങൾക്ക് വ്യാഖ്യാനം കിട്ടാതെ മനഃപ്രയാസപ്പെട്ട് ഞാൻ പോയി കിടന്നാൽ രാത്രി ചാടി എഴുന്നേറ്റ് ഞാൻ അതിന്റെ കമന്റ് ഇടുന്നു. ദൈവാത്മാവ് സംസാരിച്ചു നിങ്ങളുടെ മനഃശാസ്ത്രത്തിനകത്ത് സംസാരിച്ചു, നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ഹൃദയത്തിനകത്ത് സംസാരിക്കുകയോ. പ്രൈസ് ദി ലോർഡ്. അവരുടെ മനഃപാഠം എന്ന് പറയുന്നത് മാറ്റിവെക്കരുത്. വാർദ്ധക്യത്തിലെത്തിയവരോട് ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും പത്രവാക്യത്തിലും പഠിക്കണം ജാതത്തിനും പറയട്ടെ. മൂന്നാമത്തത് കേട്ടോ, മൂന്നാമത്തത്, രണ്ടാമത്തത് മെമ്മറൈസ്, മെമ്മറൈസ് ദ വേർഡ്സ്. നാലാമത്തത് സർച്ച്. എങ്ങനെ പഠിക്കണം? ആ യോഹന്നാൻ 5:36 നോക്കി. യോഹന്നാൻ 5:36 വാക്യം ഒന്ന് വായിച്ചു. യോഹന്നാൻ
5:36
വായിക്കും.
എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ
സാക്ഷ്യമുണ്ട്.
നിങ്ങൾ
തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. ഈ സർച്ച് ദ സ്ക്രിപ്റ്റേഴ്സ്. തിരുവെഴുത്തുകളെ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. ഓക്കെ, മെമ്മറൈസ് ചെയ്താൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. അതൊരു നിങ്ങള് ശോധന ചെയ്തത് എവിടെയൊക്കെയാ? എവിടൊക്കെ ഈ തിരുവെഴുത്തുകളെ ശോധന ചെയ്തത് എവിടെയൊക്കെ? ഒപ്പ മെമ്മറിയില്ല. എവിടെ ശോധന ചെയ്യണം? നമ്മളെ തിരുവനന്തപുരം ശോധന ചെയ്യുന്നത് എവിടെ ആയിരിക്കുന്നത്? ഞാൻ ഇപ്പൊ ശോധന പറയാം. ഞാൻ പറയുന്ന ബാക്കി എവിടെയെന്ന് ആദ്യം പറയുന്ന ആരാധനയ്ക്ക് അറിയണം. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന, അപ്പൊ നിങ്ങളുടെ മെമ്മറിയിലുണ്ട്, മെമ്മറിയിൽ ഇരിപ്പുണ്ട്. ഇനി ഞാൻ വേറെ പറയാം. അവനോ ഇവനോ വിശേഷ നീയറി വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനായാൽ ഞാനാ ചെറുപ്പക്കാരെ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒരു 10-15 വാക്യം പറഞ്ഞു നോക്കി. ഈ പറഞ്ഞത് തെറ്റിക്കുന്നു. അതുകൊണ്ട് സെർച്ച് ചെയ്യുമ്പോൾ എവിടെ സെർച്ച് ചെയ്യണം? ഇൻ ദ മെമ്മറി. അവിടെ ഒരു ലഭിക്കും. ആദ്യം നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് അയ്യോ ഇങ്ങനെ ഒരു വാക്യം ഉണ്ടത് എവിടെയാണെന്ന് ഇങ്ങനെ ആരെങ്കിലും വിഷമിക്കൊന്നും വേണ്ട. എവിടെ സെർച്ച് ചെയ്യണം? നേരത്തെ മെമ്മറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ സെർച്ച് ചെയ്യണം? മെമ്മറി സെർച്ച് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോ ഞാൻ മൂന്നാല് വാക്യം പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പറയും, എനിക്കറിയാം. ഓക്കെ, ആ ഞാൻ ചിലപ്പോഴൊക്കെ പറയിപ്പിക്കാറില്ല, ഇന്നും ചെയ്യുന്നില്ല. നിങ്ങൾ എന്നോട് ചോദിക്കുക, ഈ വാക്യം കൂടെ അത് ചോദിക്കുക, ഞാൻ പറയാൻ നോക്കാം. തോന്നും പക്ഷെ സമയമില്ല, നിങ്ങളുമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ പിന്നെ ചോദിച്ചാൽ മിക്കവാറൊക്കെ ഞാൻ ഏകദേശം പറയുമായിരിക്കുമെന്ന് എന്റെ ഒരു ധാരണ. ഓർമ്മയിൽ പറയാതെ അതാണ് മെമ്മറിക്കകത്ത് ഫീഡ് ചെയ്താൽ യു ക്യാൻ റീപ്രൊഡ്യൂസ് ഇറ്റ് ഫ്രം യുവർ മെമ്മറി. അപ്പോൾ ഒന്ന് സെർച്ചിൽ, ഒന്ന് മെമ്മറി, രണ്ട് റഫറൻസ്. എനിക്ക് റഫറൻസ് ഒത്തു വാക്യത്തിൽ അങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു ഒരു വാക്യത്തിന്റെ മുഴുവൻ അറിയാൻ പാടില്ല, അതിനകത്ത് ഒരു പദമേ അറിയാവുള്ളെങ്കിൽ യു ക്യാൻ സെർച്ച് ഇൻ ദ സ്ക്രിപ്ചർ ഇമ്മീഡിയറ്റ്ലി. അത് പിന്നെ നമ്മൾ വരുന്നുണ്ട്, ഒരു കൺകോർഡൻസ് എടുത്തിങ്ങനെ പിടിച്ചാൽ മതി, ഒരു മിനിറ്റ് കൊണ്ട് ആ വാക്യം കഴിക്കും. ഹൗ ടു സ്റ്റഡി എന്ന് പറഞ്ഞാൽ മിനിറ്റ് തരാം. അപ്പൊ സെർച്ച് എന്ന് പറയുന്നത് എവിടെയാ പറഞ്ഞത്? ഒന്ന് മെമ്മറി, രണ്ട് റഫറൻസ്. റഫറൻസ് എന്ന് പറയുന്നതിനകത്ത് പ്രധാനമായിട്ട് അഞ്ചാറ് ബൈബിളുകളുണ്ട്, പേരൊന്ന് കുറിച്ച് വെച്ചാട്ടെ. സ്കോഫീൽഡ് റഫറൻസ് ബൈബിൾ, സ്കോഫീൽഡ് ഇംഗ്ലീഷ്, സ്കോഫീൽഡ് റഫറൻസ് ബൈബിൾ എഴുതിയോ? എസ് സി ഒ എഫ് ഐ എൽ ഡി, എസ് സി ഒ എഫ് ഐ എൽ ഡി, സ്കോഫീൽഡ് റഫറൻസ് ബൈബിൾ. രണ്ടാമത്തത് തോംസൺ ബൈബിൾ, തോംസൺ എഴുതിയാൽ മതി, സമയം കുറവുണ്ട്, തോംസൺ ബൈബിൾ. ഓക്കെ, മൂന്നാമത്തത് ഡിക്സൺ ബൈബിൾ, ഡി ഐ സി കെ എസ് ഒ എൽ, ഡിക്സൺ ബൈബിൾ. നാലാമത്തത് ഡേറ്റ്സ് ബൈബിൾ, ഡേറ്റ്സ് ബൈബിൾ. ഡേറ്റിന്റെ ബൈബിൾ നിങ്ങൾ കണ്ടു കാണും, ഇവിടെ ഇരുപത് തന്നെ ബൈബിൾ എന്ന് പറയും. നാല് കാര്യമായി. അടുത്തത് എൻ ഐ വി സ്റ്റഡി ബൈബിൾ, എൻ ഐ വി സ്റ്റഡി ബൈബിൾ. ബാക്കി റെഫറൻസിനെ കുറിച്ച് റെഫറൻസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എൻ ഐ വി സ്റ്റഡി ബൈബിൾ. മലയാളത്തിൽ ഡാനിയൽ ബൈബിൾ, ഡാനിയൽ ബൈബിൾ. മലയാളത്തിൽ പ്രീമിയർ സ്റ്റഡി ബൈബിൾ, പ്രീമിയർ സ്റ്റഡി ബൈബിൾ. അറിയാം, പ്രത്യേകിച്ച് പറയാൻ കാര്യമുണ്ട്, ഞാനും അതിന്റെ എഡിറ്റോറിയൽ ബോർഡിലെ ഒരു മെമ്പറാണ്. അതായത് കാരണം അങ്കവാലിയിൽ പി പി ജോസ് സാറിന്റെ വകയായിട്ട് ആരംഭിച്ചിരിക്കുന്ന പുതിയൊരു ട്രാൻസ്ലേഷനും നോട്ട്സുകളൊക്കെ. ഇത്ര ബൈബിള് മലയാളത്തിൽ നിങ്ങളുടെ കൈവശം, ഇംഗ്ലീഷിൽ കൂടെ കൈയിരിക്കണം. റെഫറൻസ് ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് പഠിക്കാം, കാര്യം പഠിക്കാൻ ഏറ്റവും സൗകര്യമാണ് റെഫറൻസ് ബൈബിൾ. റെഫറൻസ്. അടുത്തത് കൺകോർഡൻസ്. കൺകോർഡൻസ് എന്ന് പറഞ്ഞാൽ ഓരോ വാക്കും എവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മുഴുവൻ റഫറൻസ് തരുന്ന വാക്ക്. ഇപ്പൊ നിത്യത, ആ നിത്യത എന്നോ, അല്ലെങ്കിൽ ജസ്റ്റിസ്, നീതി, അല്ലെങ്കിൽ പ്രീഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ലവ്, സ്നേഹം, ഏത് വാക്യം ബൈബിളിൽ എവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്നത് കളക്ട് ചെയ്ത് ആയിരം പ്രാവശ്യം ഉണ്ട്, ആയിരം പ്രാവശ്യവും റഫറൻസോടുകൂടി ഈ വാക്യം, ആ വാക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ ഗ്രന്ഥമുണ്ട്. എന്റെ അഭിപ്രായം അനോട്ടേറ്റഡ്, അനോട്ടേറ്റഡ് കൺകോർഡൻസ് എന്ന് പറയും. യങ്സ് അനോട്ടേറ്റഡ് കൺകോർഡൻസ് എനിക്ക് ഇവിടെ കിട്ടും. യങ്സ് അനോട്ടേറ്റഡ് കൺകോർഡൻസ്, യങ്സ് അനോട്ടേറ്റഡ് കൺകോർഡൻസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഏത് വാക്യമല്ല, വാക്യം റെഫറൻസ് ബൈബിളാ ഇത്, ഏത് വാക്ക് എവിടെ ഉപയോഗിച്ചിരിക്കുന്നു എടുക്കാൻ ഒരു കാണിച്ചതാണ്. ഓക്കെ, അനോട്ടേറ്റ്, സോറി, Young's annotated concordance. Okay, get a copy of it. നിങ്ങളുടെ വീട്ടിൽ ഒരു നിധി ആയിരിക്കും. ഏതൊരു വാക്യം തപ്പുമ്പോഴും വിഷമിക്കില്ല, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ. നിത്യജീവൻ ഉള്ളത് എവിടെല്ലാം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ആ നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ് എന്ന് എഴുതിയിരിക്കുന്ന വാക്കിന്റെ പ്രയോഗം കുറിച്ചിരിക്കുന്ന കോളം എടുത്ത് വച്ചാൽ മതി, മുഴുവനും അതിനകത്ത് കൊടുക്കും. എന്ത് ദൈവമേ, ഉഗ്ര ഒരു സ്റ്റഡി പറ്റിയില്ല. അപ്പൊ കൺകോർഡൻസിനകത്ത് തിരക്കി വേണം നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ, മനസ്സിലായോ? കൺകോർഡൻസ് തിരക്കണം. ഓക്കെ, മെമ്മറി, ഒന്ന് റഫറൻസ്, ഒന്ന് മെമ്മറി, രണ്ട് റഫറൻസ്, മൂന്ന് കൺകോർഡൻസ്, നാല് കമന്ററി, വ്യാഖ്യാന ഗ്രന്ഥം അല്ലെങ്കിൽ കമന്ററി, സി ഒ എം എം ഇ എൻ ടി എ ആർ വി, കമന്ററി ഓർ വ്യാഖ്യാനം. ഓക്കെ, വ്യാഖ്യാനത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പഠിക്കാം. റൈറ്റ്, വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഒത്തിരിയുണ്ട്, പുൾപിറ്റ് കമന്ററി ഉണ്ട്, പിന്നെ പുൾപിറ്റ് കമന്ററി ഉണ്ട്, ആദം ക്ലാർക്സ് കമന്ററി ഉണ്ട്, മാത്യു ഹെൻറി ഉണ്ട്, ഇപ്പോൾ വേൾഡ് ബിബ്ലിക്കൽ കമന്ററി ഉണ്ട്, ഇന്റർനാഷണൽ ക്രിട്ടിക്കൽ കമന്ററി ഉണ്ട്, ജെമിസൺ ഫോസറ്റ് ബ്രൗൺസ് കമന്ററി ഉണ്ട്. ബൈബിളിന്റെ കമന്ററികൾ 26 എന്റെ ലൈബ്രറിയിൽ 26 സെറ്റുകൾ വന്നിട്ടുണ്ട്. ബൈബിളിന്റെ കമന്ററി എന്ന് പറയുന്നത് ചിലത് നമുക്ക് അത്ര വിശ്വാസം തോന്നുകയില്ല, നല്ല കമന്ററി വ്യാഖ്യാനം കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ഉപയോഗിച്ചാണ് പുതിയ ബുക്കിന് വേണ്ടിയുള്ള പരിശീലനം ഞാൻ ഇപ്പോഴെനിക്കൊണ്ടിരിക്കുന്നു. ചെന്നാലും എഴുതുന്നത് അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ കമന്ററി ഉപയോഗിക്കാം. പിന്നെ അടുത്തത് ബൈബിൾ എൻസൈക്ലോപീഡിയ, ബൈബിൾ ഡിക്ഷണറിയും എൻസൈക്ലോപീഡിയയും. ബൈബിൾ ഡിക്ഷണറി, ബൈബിൾ നിഘണ്ടുവും ബൈബിൾ വിജ്ഞാനകോശവും. ഓക്കെ, ഇത്രയും സ്ഥലങ്ങളിൽ പ്രയോജന സെറ്റുകൾ സെർച്ച് ചെയ്ത് പഠിച്ചാൽ യു ക്യാൻ ഹാവ് എ ഗുഡ് സ്റ്റഡി ബൈബിൾ പഠിക്കാൻ. ഇത് കൂടാതെ തിയോളജി, സിസ്റ്റമാറ്റിക് തിയോളജികളും ചേർക്കണം, സിസ്റ്റമാറ്റിക് തിയോളജികളും ചേർക്കണം. അതുകൊണ്ട് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചാൾസ് ഹോഡ്ജ്, പിന്നെ മില്ലാർഡ് എറിക്സണ്, ഇങ്ങനെ അങ്ങോട്ട് ഒത്തിരി പേര് നല്ല ഇപ്പം ഇപ്പോൾ എഴുതിയിട്ടുണ്ട്, നല്ല സൈസ് കമന്റ് എഴുതിയിട്ടുണ്ട്, തിയോളജികൾ ഇറങ്ങിയിട്ടുണ്ട്. ഗ്രൂഡം തിയോളജി എക്സലന്റ് ആയി പ്രതീക്ഷിച്ചതാണ്. ഗ്രൂഡം തിയോളജി ബിഗ് ബുക്ക്, ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സ്ഥാപനത്തിൽ എറണാകുളത്തിൽ കിട്ടും. അവിടെ അവർ തന്നെ അടിച്ചത് കിട്ടും, പഠനങ്ങൾ കുറിച്ചിട്ടും. അതാണ് അതിന് അമേരിക്കൻ എഡീഷൻ എടുത്താൽ വലിയ വിലയാണ്. ഇതിന് ഏകദേശം 600 രൂപയേ ഉള്ളൂ വിലയുള്ളൂ. പക്ഷേ എക്സലന്റ് തിയോളജി. ഓക്കെ ഓക്കെ, ഗ്രൂഡം ജി ആർ യു ഡി യു എം, ഗ്രൂഡം തിയോളജി എന്ന് പറയും. അത് OM-ക്കാരാണ് അതൊക്കെ റീപ്രിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വീട്ടിലാണെന്ന് ഇരുന്നാൽ നിങ്ങൾക്ക് സാധാരണപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ബൈബിൾ പഠിക്കാം. ഓൾറൈറ്റ്, ഇപ്പൊ എത്ര പോയിന്റ് ആയി? 1 read the Bible, 2 memorize, 3 search, 4 അടുത്തവേ റീസെർച്ച്. എന്താ ചെയ്യണം? സേർച്ച് ചെയ്യാൻ പോരാ, നിങ്ങളെ ഗവേഷണ പാഠം ഉപയോഗിക്കുന്നു. ഗവേഷണം സ്വതന്ത്രം. എന്താ റിസർച്ചിന് ഞാൻ പറയാം, എളുപ്പത്തിൽ പറയാം. നിങ്ങള് ആറന്മുള കഴിഞ്ഞ് തെക്കോട്ട് പോയിട്ട് കൊല്ലം കഴിയുമ്പോൾ ആ മണൽത്തിട്ടയുണ്ട്, ഈ കടൽ തീരസ് അറിയുടെ തീരത്ത് കൊല്ലം മുതൽ അങ്ങോട്ട് സ്ഥലത്ത് മണൽത്തിട്ടുണ്ട്. ആ മണൽത്തിട്ട ചെന്നാൽ ഗ്രീൻ, ബ്ലൂ, യെല്ലോ, ഡിഫറൻറ് കളറിൽ മെറൂൺ, പല കളറിൽ മണൽ ഇങ്ങനെ കിടക്കുന്നതാണ് വലിയ തിട്ടയില്. മീൻ പിടിക്കുന്ന ആളുകൾക്ക്, മുക്കുവന്മാർക്ക് അത് വളരെ ഇഷ്ടപ്പെട്ട കാരണം അതിന്റെ പുറത്ത് അവർക്ക് അവരുടെ മത്സ്യം ഇട്ട് ഉണങ്ങാൻ ബെസ്റ്റ് ആണെന്ന് കണ്ടുപിടിച്ചു. വെയിൽ നല്ലവണ്ണം കിട്ടിക്കഴിയുമ്പോൾ ഈ മണൽപ്പുറത്ത് ഇട്ടാൽ നല്ലോരെ ഉണങ്ങി കിട്ടും മത്സ്യം. അത് സെർച്ച്, അവർ സെർച്ച് ചെയ്തപ്പോൾ എന്ത് കൊള്ളാം? മീൻ പിടിക്കാം, മീൻ ഉണങ്ങാൻ കൊള്ളാം. ഓക്കെ, ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ബോംബെ, BRAC എന്ന ഡോക്ടർ ഭാഭ അനേക വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് പ്ലെയിനിൽ വന്ന് ഇറങ്ങി. കാറിൽ അദ്ദേഹം ഇവിടെ വന്ന് ആരോ റിപ്പോർട്ട് ചെയ്തനുസരിച്ച് അദ്ദേഹം നോക്കി വെച്ച് പറഞ്ഞു, അയ്യോ This is monocyte. Monocyte മണല് എന്ന് പറയുന്ന മണലാ കിടക്കുന്നത്. അതെ, ഒരു പാക്കറ്റ് നിറച്ച വായ്പയുടെ ട്രോബയിലെ BRAC അദ്ദേഹം കൊണ്ടുവന്ന് ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ച് ചെയ്തപ്പോൾ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ സ്വതന്ത്രം, അറ്റോമിക് ശക്തിക്കുള്ള മീൻപിടുത്തക്കാർക്കോ മീൻപിടുത്തക്കാർ അത് സേർച്ച. റിസർച്ചോ അങ്ങനെയാണെങ്കിൽ ബൈബിൾ സെർച്ച് ചെയ്തപ്പോ ഈ പറഞ്ഞെല്ലാം പഠിക്കാൻ കൊള്ളാം. റിസർച്ച് ചെയ്താണോ കിട്ടിയോ? ബോംബ് പൊട്ടുന്നവരിക്കും റിസർച്ച് ചെയ്താണ് അയ്യോ നിങ്ങളിൽ ക്ലിയറായോ? രണ്ടാമത്തെ മെത്തേഡാ റിസർച്ച് മെത്തേഡ്. അങ്ങനെ റിസർച്ച് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് സം മണി. ഇല്ലാത്ത പുസ്തകങ്ങളൊക്കെ റെയർ ബുക്സ് ഒക്കെ നിങ്ങൾ വരുത്തണം. ബൈബിൾ റിസർച്ച് ചെയ്യണം, മറ്റു പുസ്തകങ്ങൾ റിസർച്ച് ചെയ്യണം. ഗവേഷണ പാഠത്തിൽ കൂടെയാണ് ബൈബിൾ പഠിക്കുന്നത്. എത്രയായി? 4 കാര്യമായി. അഞ്ചാമത് നോക്കിയത് 2 Timothy 2:15 വായിച്ച് 2 Timothy 2:15 സത്യവചനത്തെ
യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത
ദൈവത്തിനെ കൊള്ളാവുന്നതിനായി
ഇരിക്കാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ് ബൈബിൾ ആ വാക്യം നിങ്ങൾ ആരെങ്കിലും ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കിയത് സ്റ്റഡി ടു ഷോ തൈസെൽഫ് അപ്രൂവ്ഡ് അണ്ടു ഗോഡ് എ വർക്ക്മാൻ ദാറ്റ് നീഡത് നോട്ട് ടു ബി അഷെയിംഡ് റൈറ്റ്ലി ഡിവൈഡിംഗ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. റൈറ്റ്ലി എങ്ങനെയാണെങ്കിൽ എങ്ങനെയാ പഠിക്കുന്നത്? വിഭജിച്ച് പഠിക്കണം. സ്തോത്രം. വിഭജിച്ച് പഠിക്കും. ഞാൻ ഉദാഹരണം പറയാം, ഞാൻ ശ്രദ്ധിച്ചാൽ പറ്റുന്നെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ വീട്ടിൽ എന്റെ മൂത്ത മകൻ രണ്ടര വയസ്സുള്ള കുട്ടിയായിട്ട് ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്ന സമയത്ത് എന്റെ വൈഫ് ജോലിക്ക് പോയി, ഞാൻ പ്രൈവറ്റ് കോളേജിലോട്ട് പോകും. കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് അല്പം മുമ്പ് ഞാൻ യാദൃശ്യമായിട്ട് വീട്ടിൽ നിന്ന് കയറി വന്നപ്പോൾ വേലയ്ക്ക് നിൽക്കുന്നുണ്ട് ഏഴ് സ്ത്രീയുണ്ട്. ആ സ്ത്രീ അടുത്തത് വെജിക്കലൊക്കെ വെച്ചതിക്ക് തിളച്ചിരിക്കുക. ഞാൻ നോക്കിയപ്പോ എന്റെ നീളമുള്ള ഒരു ഒരു കടിയെടുത്ത് അതിന്റെ കീഴെ വെച്ചിരിക്കുന്നു. ആകാശത്തിൽ തോക്ക് പോലെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചതല്ലേ ഇത് കൊത്തിക്കിറാന്ന്. എനിക്ക് ഇച്ചിരി പ്രായമാണ്, എന്നെ കൊണ്ട് കൊത്തിക്കിറ ഒരറ്റം പോലെ കത്തിക്കോട്ടെന്ന് പറഞ്ഞ അവിടെ വെച്ചിരിക്കുക. ഞാൻ ഓടി ചെന്ന് വലിച്ചത് കാരണം എന്റെ കുഞ്ഞി നേരം ഞാൻ പിടിച്ച അതെങ്കിൽ കഞ്ഞിക്കിറം ഞാൻ വെളിയിൽ കൊടുത്ത് കോടാലി എടുത്ത് കൊത്തി കീറി കീറി കഷണമാക്കി അങ്ങോട്ട് കൊടുത്തു. അത് പെരുക്കി വിളിച്ച ചേട്ടൻ പറഞ്ഞു ഇപ്പൊ നല്ലപോലെ മനസ്സിലായോ? കീറാ കുട്ടികളായിട്ട് കിടക്കുന്ന ചേലത് നിങ്ങൾ കൊത്തി കീറി വേണം. എവിടെ കിട്ടിയോ?